Lord. And a nice warm good evening to all of you.
Good evening.
A warm good evening. Hot.
നല്ല ചൂടേറിയ സന്ധ്യ വന്ദനങ്ങൾ.
My wife sent me a picture on my telephone today of my hometown in America and it is snowing.
എന്റെ അമേരിക്കയിലുള്ള പട്ടണത്തിന്റെ ഒരു ചിത്രം എന്റെ ഭാര്യ അയച്ചു തരികയുണ്ടായി. അവിടെ മഞ്ഞ് പെയ്യുകയാണ്.
I love snow.
എനിക്ക് മഞ്ഞ് വളരെ ഇഷ്ടമാണ്.
It covers all the problems in the world.
ലോകത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അത് മൂടി മറയ്ക്കുന്നു.
It makes the world look happy.
മാത്രമല്ല ലോകത്തെ വളരെ സന്തോഷപൂരിതം ആക്കി തീർക്കുന്നു.
And it freezes all the diseases.
എല്ലാ രോഗങ്ങളെയും അത് മരവിപ്പിക്കുന്നു.
All the germs get killed every year by the freezing weather.
ഈ തണുപ്പുള്ള ശിശിരത്തിൽ എല്ലാ അണുബാധകളും ആ രീതിയിൽ മരവിച്ചു പോവുകയാണ്.
So there's something good with snow.
അതുകൊണ്ട് മഞ്ഞ് നിമിത്തം അനവധി നന്മ ഉണ്ട്.
I'm very happy to be here with you this evening.
ഇന്ന് വൈകുന്നേരം നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്.
It's always a good feeling for an evangelist to be invited back.
വീണ്ടും ഒരു ആവർത്തിയോടെ മടങ്ങി വരുവാൻ ആ രീതിയിൽ ക്ഷണം ലഭിക്കുന്നത് ഒരു ഇവാഞ്ചലിസ്റ്റിനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമാണ്.
Sometimes you go to a country and you preach your heart out.
Sila deshangale kadannu poi nam hrudayangamayi prasangikkarundu.
And everybody shakes your hand very nicely.
Ellavarum nalla pole hastadanam tharum.
And they never invite you back.
Ennal orikkalum thirige kshanikkarilla.
Oh, I was not very good, was I?
Adinna enikku manasilakkan sadhikkunnathu ende prasangam athra kandu poranju.
But it's not whether I'm any good or not, it's about the word of God.
Adu njan etra mathram nalladu alla cheetayo ennu ulladalla adinekkal upari deiva vachanam etra mathram nalladu ennu ulladana nam manasilakkanadu.
Now we've got a problem here this evening.
Innu vaigunneram nammude munpil oru prathisandhi undu.
Because I am South African.
Njan South Africayil ninnullavanaanu.
Raised by North American parents.
Uttara Americayil ulla maathapithakkalal valarthappettavanaanu.
I married a beautiful woman from California.
Californiayil ninnaanu ende sahadharmani.
We went to South America and served the Lord for 24 years in the Spanish culture.
Njangal South Americayil kadannu poi 24-olam varsham Spanish samskarathil aanu njangal sushrusha cheythu.
My four children were born in South America.
Ende naalu payathangal South Americayil aanu.
My oldest son married a missionary child from the Philippines.
എന്റെ മൂത്ത മകൻ ഒരു മിഷണറി സഹോദരി ആണ് ഫിലിപ്പീൻസിൽ നിന്ന് വിവാഹം ചെയ്യുവാൻ ഇടയായി തീർന്നത്.
My other son married a missionary's daughter from Zimbabwe in Africa.
എന്റെ രണ്ടാമത്തെ മകൻ സിംബാബ്വേയിൽ നിന്നുള്ള ഒരു മിഷണറിയുടെ മകളെ ആണ് വിവാഹം ചെയ്തിരിക്കുന്നത്.
One of my daughters married a German and she lives in Germany.
എന്റെ മറ്റൊരു മകള് ജർമ്മനിയിലുള്ള ഒരു സുവിശേഷകനെ വിവാഹം ചെയ്യുകയും അവർ അവിടെ പാർക്കുന്നു.
And I have one more daughter and I'm looking for a husband.
എനിക്ക് ഒരു പെൺപൈതലോടുണ്ട്. അവൾക്കായി ഞാൻ ഒരു ഒരു പുരുഷനെ ഒരു മകനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
And I am talking to Malayalis.
ഇന്ന് ഞാൻ മലയാളികളോടാണ് സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
Many of you born right here in Qatar.
ചിലവരൊക്കെയും ഈ ഖത്തർ പ്രദേശത്ത് തന്നെ ജനിച്ചവരാണ്.
And with grandparents living in North India.
മാതാപിതാക്കൾ അവരുടെ മാതാപിതാക്കൾ നോർത്ത് ഇന്ത്യയിൽ ജനിച്ചവരുണ്ട്.
And we watch TV that comes from America.
അമേരിക്കയിൽ നിന്ന് ഉള്ള പ്രക്ഷേപണം ടിവിയിൽ കൂടെ നാം കാണാറുണ്ട്.
And from Bollywood.
ബോളിവുഡിൽ നിന്ന് ലഭ്യമാകുന്ന കാഴ്ചകൾ നാം കാണാറുണ്ട്.
And from Europe.
യൂറോപ്പിൽ നിന്ന് ഉള്ള ആ കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു.
So who are we?
അങ്ങനെയെങ്കിൽ നാം വാസ്തവത്തിൽ ആരാണ്?
What is our culture?
നമ്മുടെ തനതായ സംസ്കാരം എന്താണ്?
But it's not very different when we come to the book of Philippians.
എന്നാൽ ഫിലിപ്പിയിലേക്കുള്ള പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൽ നിന്ന് ഒട്ടും വിഭിന്നമല്ല നമ്മുടെയും അവസ്ഥ.
When we come to the book of Philippians,
ഫിലിപ്പിയ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ
we have the apostle Paul,
അപ്പോസ്തലനായ പൗലോസിനെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും.
Who is a Jew,
താൻ ഒരു യഹൂദനാണ്.
But born in Tarsus,
തർസോസ് പട്ടണത്തിൽ ജനിച്ചവനാണ്.
A Roman citizen,
ഒരു റോമ പൗരനാണ്.
Who could speak Latin?
എന്നാൽ തനിക്ക് ലാറ്റിൻ ഭാഷ തനിക്ക് സ്വായത്തമായിരുന്നു.
But the Holy Spirit is inspiring him to write in Greek.
എന്നാൽ ഇവിടെ പരിശുദ്ധാത്മാവ് തന്നെ യവന ഭാഷയിൽ ആണ് ഈ ലേഖനം എഴുതുവാൻ പ്രേരിപ്പിച്ചത്.
And he's talking to a church of many different cultures.
അനേക സംസ്കാരങ്ങളിൽ ഉൾപ്പെട്ടു നിൽക്കുന്നതായിട്ടുള്ള ജനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സഭയ്ക്കാണ് താൻ ഈ ലേഖനം എഴുതുന്നത്.
And if we start with this basis, it will help us understand the book to Philippians.
ഈ ഒരു അടിസ്ഥാന അറിവോടുകൂടെ ഈ ഒരു പഠനം ആരംഭിക്കുമെങ്കിൽ അത് നമുക്ക് വളരെ ഉതകുന്നതായിരിക്കും.
Unfortunately, we interpret scripture through our own cultural glasses.
ദുഃഖകരം എന്ന് പറയട്ടെ, പലപ്പോഴും നാം തിരുവെഴുത്തുകളെ വ്യാഖ്യാനിക്കുന്നത് നമ്മുടെ സംസ്കാര ആ കണ്ണാടിയിൽ കൂടെ ആണ് നാം അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്.
We sit down and read scripture as if we were in the middle of Cochin.
നമ്മൾ ഈ തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ നാം കൊച്ചിയുടെ മധ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള ഒരു മട്ടിലാണ് നാം തിരുവെഴുത്ത് വായിക്കുന്നത്.
Thinking that the apostle Paul obviously spoke Malayalam.
ഒരുപക്ഷേ അപ്പോസ്തലനായ പൗലോസിന് മലയാളം വളരെയധികം അറിവുള്ള വ്യക്തി ആയിരിക്കും എന്ന് കരുതിക്കൊണ്ടാണ് നാം വായിക്കുന്നത്.
Just look right there, it's written in Malayalam.
എന്റെ വേദപുസ്തകത്തിൽ മലയാളത്തിൽ എഴുതിയിരിക്കുന്നല്ലോ.
And he obviously likes Malayali food.
മാത്രമല്ല മലയാളികളുടെ ഭക്ഷണവും തനിക്ക് വളരെ പ്രിയമാണ് എന്ന് നാം കരുതി പോകാറുണ്ട്.
And you see how that can change the way we read scripture.
അതുകൊണ്ട് തന്നെ നാം തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്ന ആ അതിന്റെ ഒരു ഗതി അത് മാറ്റുവാൻ ഇടയായി തീരും.
And we can't avoid it.
അത് നമുക്ക് മാറ്റി നിർത്തുവാൻ സാധ്യമല്ല.
But we have to try and stand back and understand scripture.
എന്നാൽ നാം ഒരു അടി പിന്നോട്ട് മാറി നിന്നുകൊണ്ട് തിരുവെഴുത്തുകളെ മനസ്സിലാക്കുവാൻ ശ്രമിക്കേണ്ടതാണ്.
Within the cultural context in which it was written,
ഈ സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കുവാൻ നാം ശ്രമിക്കണം.
At what point in history it was written,
മാത്രമല്ല ചരിത്രത്തിന്റെ ഏത് യുഗത്തിൽ കാലയളവിലാണ് അത് എഴുതപ്പെട്ടത്.
To what kind of people was it being addressed,
എപ്രകാരം ആയിട്ടുള്ള കേൾവിക്കാർക്കാണ് ഈ ലേഖനം എഴുതപ്പെട്ടത്.
And that's the absolute beauty of the inspiration of scripture.
Adil kude aan thiruvezhuthukalude aa sampoornamayittulla deiva niswasyatha namukku kaanuvan sadikkunnu.
So many different authors.
Aneka vividha granthakaranmar.
So many different cultures.
Vividha samskarangal.
So many different times in history.
Charithrathinte pala naaligalil ezhuthappetta lekhanangal.
So many different places geographically.
Bhoopadam nokkumengil vividha sthalangalil ninnu ezhuthappetta lekhanangal.
And yet this message is one single message.
Ennirnal polum idilokke vyabirikkunna sandesham ekibhavicha eka sandeshamaanu.
The main message of scripture is what?
Thiruvezhuthukalude pradhana sandesham endaanu?
Many of you will say salvation.
ഒരുപക്ഷേ അനേകർ രക്ഷയാണ് എന്ന് പറഞ്ഞേക്കാം.
But that's not the main subject of the scripture.
എന്നാൽ തിരുവെഴുത്തിന്റെ സുപ്രധാന വിഷയം അതല്ല.
The main subject of the scripture is the glory of the Lord Jesus Christ.
ആ തിരുവെഴുത്തിന്റെ സുപ്രധാന വിഷയം എന്നുള്ളത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹിമ.
The salvation he offers to us glorifies himself.
നമുക്ക് താൻ നൽകി തരുന്നതായിട്ടുള്ള രക്ഷ തന്റെ ആളത്വത്തിന് മഹിമ പകർന്നു കൊടുക്കുകയാണ്.
He wants us to glorify him and so he has redeemed us.
നമ്മളെ നാം അവനെ മഹിമപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്ന നിമിത്തം ആണ് നമ്മെ അവൻ വീണ്ടെടുത്തത്.
Yes, the message of salvation is throughout scripture from Genesis to Revelation.
ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ തീർച്ചയായും രക്ഷയുടെ സന്ദേശം ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്.
But the end purpose, the goal, the finish of all the message of scripture is the glory of God.
എന്നാൽ അന്തിമ ലക്ഷ്യം അല്ലെങ്കിൽ അന്തിമ ഉദ്ദേശം എന്നുള്ളത് തിരുവെഴുത്തുകളിൽ കൂടെ നമുക്ക് ദൈവത്തിന്റെ മഹിമ ദർശിപ്പാൻ ആയി തീരണം ആവണം.
Okay, so this American teaching the Bible study to the Malayalis in Qatar.
അപ്പോൾ അമേരിക്കയിൽ നിന്ന് ഉള്ള ഒരു പൗരൻ മലയാളികളായ നിങ്ങൾക്ക് തിരുവെഴുത്തുകളിൽ നിന്ന് ഒരു വേദ പഠന ക്ലാസ് എടുക്കുകയാണ്.
Is going to do something culturally different.
അത് സാംസ്കാരികമായിട്ടുള്ള നിലയിൽ വ്യത്യസ്തമായ ഒരു സമീപനമായിരിക്കും.
I've already committed a big cultural sin.
ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു പാപം ഞാൻ മുൻകൂട്ടി തന്നെ ചെയ്തിരിക്കുകയാണ്.
I gave you the notes to begin with.
തുടക്കത്തിൽ തന്നെ പ്രാരംഭത്തിൽ തന്നെ നിങ്ങൾക്ക് നോട്ടുകൾ കൈവശം നൽകി.
In your culture you get them at the end of the conference.
നിങ്ങളുടെ സംസ്കാരത്തിൽ ഈ നോട്ടുകൾ സ്റ്റഡിയുടെ അവസാനത്തിലാണ് ലഭിക്കുന്നത്.
But they told me this was Bible study.
എന്നാൽ ഇത് ബൈബിൾ സ്റ്റഡി ആണ് എന്ന് ഉള്ള ബോധം എനിക്കുണ്ട്.
This is not preaching.
ഇത് ഒരു പ്രസംഗമല്ല.
Preaching is another gift.
പ്രസംഗം എന്നുള്ളത് അത് വേറെ ഒരു വരമാണ്.
So we're going back to school.
അതുകൊണ്ട് നാം വീണ്ടും പാഠശാലയിലേക്ക് തിരികെ പോവുകയാണ്.
Here is the textbook.
ഇതാണ് നമ്മുടെ പാഠ്യ പുസ്തകം.
Now we're just going to study one little book inside the textbook.
ആ പുസ്തകത്തിൽ ഉൾപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള ചെറിയ ഒരു അധ്യായം അല്ലെങ്കിൽ ഒരു പുസ്തകമാണ് നാം പഠിക്കുവാൻ പോകുന്നത്.
But when you were in school you took notes in your notebook, didn't you?
നിങ്ങൾ പാഠശാലയിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള നോട്ടുകൾ എടുക്കുമായിരുന്നു.
Brother Brenji does not remember, it was too many years ago.
പല വർഷങ്ങൾ മുമ്പായതുകൊണ്ട് രഞ്ജി സഹോദരൻ ഒരുപക്ഷേ ഓർക്കുന്നില്ലായിരിക്കാം.
And this is called a pen.
നമ്മുടെ പക്കം കൈവശമുള്ളത് പേനകളുണ്ട്.
Do you remember you used to have pens?
ഇതൊക്കെ പണ്ട് ഉപയോഗിച്ചതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ?
That's okay, you young people, you can take notes on your phone if you want to.
ഒരുപക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട്ഫോണിൽ വേണമെങ്കിലും നോട്ട് എടുക്കാം.
Because your thumbs move faster than my pen moves.
എന്റെ കയ്യിലുള്ള പേന ചലിക്കുന്നതിനേക്കാൾ വേഗതയിൽ നിങ്ങളുടെ ആ കരങ്ങൾ ചലിക്കുമല്ലോ.
I like humor.
എനിക്ക് നർമ്മം വളരെ ഇഷ്ടമാണ്.
God created it.
ദൈവമാണ് നർമ്മത്തെയും സൃഷ്ടിച്ചത്.
So I'm going to see if you can be culturally different.
അതുകൊണ്ട് നിങ്ങൾ സാംസ്കാരികമായിട്ട് വ്യത്യസ്തരായി കാണപ്പെടുമോ എന്ന് ഞാൻ നോക്കുവാൻ പോവുകയാണ്.
And bring your Bible and your notebook and your pen every night.
അതുകൊണ്ട് എല്ലാ വൈകുന്നേരവും നിങ്ങളുടെ ബൈബിൾ നിങ്ങളുടെ നോട്ട്ബുക്കും പേനയും കൊണ്ടുവരണം.
And then as the Spirit of God speaks to you,
ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നതിന് ഒത്തവണ്ണം
you write down some notes.
നിങ്ങൾ ചില നോട്ടുകൾ കുറിപ്പുകൾ രേഖപ്പെടുത്തിക്കൊള്ളുക.
That will keep you awake.
അത് നിങ്ങളെ ഉറങ്ങാതെ കാത്തുകൊള്ളും.
Because we only have till 11 o'clock. And some people can go to sleep.
അതുകൊണ്ട് തന്നെ ചിലർ ഒരുപക്ഷെ ഉറക്കത്തിലായി പോകാൻ സാധ്യതയുണ്ട്.
So we will start.
അതുകൊണ്ട് നാം ഈ പഠനം ആരംഭിക്കുവാൻ പോവുകയാണ്.
Put your name on the front.
നിങ്ങളുടെ പേരുകൾ ആ പുസ്തകത്തിന്റെ മേൽ എഴുതാം, നോട്ടിന്റെ മേൽ എഴുതാം.
Okay, so you don't lose it.
അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഉതകും.
And also you will see that there's many things that are not in here, so you have to come every night to get it filled out.
മാത്രമല്ല ഇതിൽ പൂരിപ്പിക്കപ്പെടാത്തതായിട്ടുള്ള അനവധി കാര്യങ്ങളുണ്ട്. എല്ലാ രാത്രിയും വന്നാൽ മാത്രമേ അത് നമുക്ക് പൂരിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ.
And then hopefully we can know some more about the book of Philippians.
മാത്രമല്ല അതു നിമിത്തം ഫിലിപ്പിയ ലേഖനത്തെക്കുറിച്ച് കുറച്ചുകൂടി നമുക്ക് അറിവായിവാൻ ഇടയായി തീരും.
Now this is a dangerous book to study.
ഇത് പഠിക്കുവാൻ വളരെ വളരെ ഭയാനകരമായിട്ടുള്ള ഒരു പുസ്തകമാണ്.
Because it's one of the best known books in the New Testament.
എന്നാൽ പുതിയ നിയമത്തിൽ ഏറ്റവും സുപ്രദേശം ഏറ്റവും വളരെ അറിയപ്പെടുന്നതായിട്ടുള്ള ഒരു 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 പുസ്തകമാണ്.
In many of your Bibles the dirtiest, the most worn part will be Philippians, Ephesians, that part of the Bible.
ഒരുപക്ഷേ നിങ്ങളുടെ വേദപുസ്തകത്തിൽ തന്നെ ഏറ്റവും അഴുക്ക് പുരണ്ട ലേഖനങ്ങളിൽ ഫിലിപ്പിയരും എഫേസ്യർ ലേഖനവും ഒക്കെ ഉൾപ്പെട്ടിരിക്കാം.
So how can we learn something new from Philippians?
അതുകൊണ്ട് ഫിലിപ്പി ലേഖനത്തിൽ നിന്ന് എന്തെങ്കിലും പുതുതായിട്ട് നമുക്ക് എന്താണ് പഠിക്കുവാൻ സാധിക്കുന്നത്?
Well, Peter tells us in his epistle we don't have to worry about new things.
പത്രോസ് തന്റെ ലേഖനത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നത് പുതിയ കാര്യങ്ങളെ കുറിച്ച് ഉള്ള ഭാരം നമുക്ക് ആവശ്യമില്ല.
Peter says I'm glad to tell you the same things over and over again.
പത്രോസ് പറയുന്നത് വീണ്ടും വീണ്ടും ആ പറഞ്ഞ കാര്യം തന്നെ ആവർത്തിച്ച് പറയുന്നതിൽ തനിക്ക് മടുപ്പില്ല.
But I think as we read Philippians again we will learn new things from the Spirit of God.
എന്നാൽ ഫിലിപ്പി ലേഖനം നാം ഒരു വട്ടം കൂടി പഠിക്കുമ്പോൾ ദൈവ ആത്മാവിന്റെ സഹായത്തോടെ പുതിയ കാര്യങ്ങൾ നമുക്ക് കാണുവാൻ ഇടയായിത്തീരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.
So just some of the obvious questions like
വളരെ പ്രകടമായിട്ടുള്ള ചില ചോദ്യങ്ങൾ ഇവിടെയുണ്ട്.
Who wrote the letter?
ആരാണ് ഈ ലേഖനം എഴുതിയത്?
Where did he write it from?
എവിടെ നിന്നാണ് ഈ ലേഖനം താൻ എഴുതിയത്?
When did he write it?
എപ്പോഴാണ് താൻ എഴുതിയത്?
Why did he write it?
മാത്രമല്ല എന്ത് കാരണം നിമിത്തം താൻ ഈ ലേഖനം എഴുതി?
Well, it's rather obvious. Paul is the author.
ഇത് വളരെ പ്രകടമായിട്ടുള്ള വസ്തുതകളാണ്. പൗലോസാണ് ഇതിന്റെ ഗ്രന്ഥകാരൻ.
His name means small or humble.
തന്റെ നാമത്തിന്റെ അർത്ഥം എന്നുള്ളത് ചെറിയവൻ.
Interesting name that God gave the great apostle.
ശ്രേഷ്ഠനായ പൗലോസിന് ദൈവം നൽകിക്കൊടുത്ത പേര് വളരെ കുതുഹം ജനിക്കുമാറാക്കുന്നതാണ്. പൗലോസ് എന്നാൽ ചെറിയവൻ.
But he doesn't say I'm the only author.
എന്നാൽ താൻ മാത്രമാണ് ഗ്രന്ഥകാരൻ എന്ന് താൻ അവകാശപ്പെടുന്നില്ല.
He does not say I'm the most important.
ഞാനാണ് ഏറ്റവും സുപ്രധാന വ്യക്തി എന്ന് താൻ അവകാശപ്പെടുന്നില്ല.
He just states his name.
താൻ കേവലം തന്റെ പേര് അവിടെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു.
And then he says in fact I have a helper with me.
മാത്രമല്ല എനിക്ക് സഹായകനായി മറ്റൊരു വ്യക്തിയും ഉണ്ട് എന്ന് താൻ അവിടെ പരാമർശിക്കുകയാണ്.
I am Paul but I need help.
ഞാൻ പൗലോസ് ആണ് എന്നിരിക്കലും എനിക്ക് സഹായം ആവശ്യമാണ്.
And so I have brought Timothy along with me.
അതുകൊണ്ട് തിമോത്തിയോസിനെ എൻ്റെ കൂടെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു.
And so both of us are sending our greetings to you.
അതുകൊണ്ട് ഞങ്ങൾ ഇരുവരും ചേർന്ന് നിങ്ങൾക്ക് അഭിവാദനങ്ങൾ അയക്കുകയാണ്.
And then he calls himself the apostle.
തുടർന്ന് താൻ തന്നെ തന്നെ അപ്പോസ്തലൻ എന്ന് പരിചയപ്പെടുത്തുകയാണ്.
Yes or no?
ആണോ അല്ലയോ?
No.
ഒരിക്കലും അല്ല.
He doesn't.
അങ്ങനല്ല താൻ തന്നെ പരിചയപ്പെടുത്തുന്നത്.
In a number of the epistles he does.
പല ലേഖനങ്ങളിലും താൻ അപ്രകാരം തന്നെ തന്നെ അറിമുഖമാക്കിയിട്ടുണ്ട്.
But it simply says Paul and Timothy, bond servants of Jesus Christ to all the saints in Christ Jesus who are in Philippi.
എന്നാൽ ഇവിടെ താൻ ആരംഭിക്കുന്നത് ക്രിസ്തുവിന്റെ ദാസന്മാരായ പൗലോസും തിമോത്തിയോസും ഫിലിപ്പിയിൽ ക്രിസ്തു യേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും കൂടെ എഴുതുന്നത്.
The fact that he does not call himself an apostle is interesting.
അവിടെ തന്നെ തന്നെ ഒരു അപ്പോസ്തലൻ എന്ന് വിളിക്കാത്തത് വളരെയധികം അതിശയോക്തിമായ ഒരു കാര്യമാണ്.
It sets the tone for the epistle.
അത് ഈ ലേഖനത്തിന്റെ തന്നെ ആ ഒരു ആശയം അവിടെ പകർന്നു നമുക്ക് നൽകുകയാണ്.
We should pick up on the fact that he is not writing an authoritative epistle this time.
അതുകൊണ്ട് നാം മനസ്സിലാക്കുന്നത് ഈ ലേഖനം താൻ എഴുതുമ്പോൾ ഒരു ആധികാരിക മട്ടിലല്ല താൻ അത് എഴുതുന്നത്.
You don't find in Philippians the great problems of Corinthians.
ഈ ഫിലിപ്പി ലേഖനത്തിൽ കൊരിന്ത്യർ നേരിട്ടതായിട്ടുള്ള ആ വലിയ പ്രതിസന്ധികളൊന്നും നാം ഇവിടെ കാണുന്നില്ല.
You don't come across the great doctrinal problems of Galatians.
മാത്രമല്ല ഗലാത്യരിൽ പരാമർശിക്കപ്പെടുന്നതായിട്ടുള്ള ഉപദേശ സത്യങ്ങളുടെ ആ കാര്യങ്ങളൊന്നും ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടില്ല.
You don't have him trying to figure out the church life of the pastoral epistles.
മാത്രമല്ല ഇടയ ലേഖനങ്ങളിൽ സഭാ ജീവിതത്തെക്കുറിച്ച് പരാമർശിക്കുന്നതായിട്ടുള്ള യാതൊരു വസ്തുതകളും ഇതിനകത്ത് നമുക്ക് കാണാവുന്നതല്ല.
He says, my dear Philippian friends,
ഇവിടെ താൻ പറയുന്നത് എന്റെ പ്രിയ ഫിലിപ്പിയ സഹോദരന്മാരെ,
Timothy and I are your bond servants.
പൗലോസും തിമോത്തിയോസും ആയ ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരാണ്.
Very interesting, isn't it?
വളരെ രസകരമായി തോന്നും അല്ലയോ?
Can I call you
എനിക്ക് നിങ്ങളെ
my dear friend
എന്നെ എന്റെ പ്രിയ മിത്രങ്ങളെ എന്ന് വിളിക്കുവാൻ സാധിക്കുമോ?
And be your bond servant?
അപ്പോൾ തന്നെ നിങ്ങളുടെ ദാസന്മാരായി വർത്തിക്കുവാൻ സാധിക്കുമോ?
I don't know why they translated that way instead of the original, which is slave.
അത് എന്തുകൊണ്ടാണ് ആ രീതിയിൽ ഭാഷാന്തരം ചെയ്തത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മൂലഭാഷയിൽ അത് അടിമ എന്നാണ് അതിന്റെ വാക്ക് അർത്ഥം.
You see, even in our interpretations, in our translations, sometimes they change things to make it sound a little nicer.
പലപ്പോഴും നമ്മുടെ ഭാഷാന്തരങ്ങളിൽ അത് ഒന്നുകൂടെ ഒന്ന് ലഘുവരിച്ചുകൊണ്ട് കേൾപ്പാൻ ഒന്നുകൂടെ ഇൻപമുള്ള രീതിയിൽ ഒക്കെയും പരിഭാഷപ്പെടുത്തിയിട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും.
Don't forget that word bondservant.
എന്നാൽ ഇവിടെ ദാസന്മാർ, അതായത് അടിമകൾ എന്നുള്ള വാക്ക് ഒരിക്കലും മറക്കരുത്.
It is the theme of the book.
അതാണ് ഈ ലേഖനത്തിന്റെ തന്നെ പ്രതിപാദ്യ വിഷയം.
It is what Paul wants the Philippians to learn.
അതാണ് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആ വിഷയം.
But first and foremost, he's not their slave or bond servant.
എന്നാൽ പ്രാരംഭമായിട്ട് പൗലോസ് അവരുടെ അടിമയല്ല.
He's the bond servant of Christ Jesus.
താൻ മറിച്ച് ക്രിസ്തു യേശുവിന്റെ ദാസനാണ്.
But he also writes to all the saints.
എന്നാൽ താൻ സകല വിശുദ്ധന്മാർക്കും താൻ ഇപ്പോൾ എഴുതുകയാണ്.
Where does he write from?
താൻ എവിടെ നിന്നാണ് ഈ ലേഖനം എഴുതുന്നത്?
He does not tell us.
അതിനെക്കുറിച്ച് താൻ ഇവിടെ ഒരു പരാമർശവും നടത്തുന്നില്ല.
So that's where Bible study gets involved.
അതുകൊണ്ടാണ് നാം വേദ പഠനത്തിൽ ഏർപ്പെടുന്നത്.
If you read the whole epistle, which takes about 18 minutes,
18 നിമിഷത്തിനുള്ളിൽ വായിക്കാവുന്ന ഈ ലേഖനം മുഴുവൻ നാം വായിക്കുമെങ്കിൽ,
you'll see it's just a letter.
ഇത് കേവലം ഒരു ലേഖനം മാത്രമാണെന്ന് നാം മനസ്സിലാക്കണം.
A very personal letter.
വളരെ വ്യക്തിപരമായി എഴുതിയ ഒരു ലേഖനം.
And you'll find out in that letter that Paul is in prison.
ഇവിടെ ഈ ലേഖനത്തിൽ നാം മനസ്സിലാക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് തടവിലാണ്.
What prison?
ഏത് തടവിലാണ് താൻ ഇപ്പോൾ ആയിരിക്കുന്നത്?
We know he was in prison in Jerusalem.
താൻ യെരുശലേമിൽ താൻ തടവിലായിട്ടുണ്ട്.
Another time in Caesarea.
മാത്രമല്ല സിസേരിയ പട്ടണത്തിൽ താൻ തടവിലാക്കപ്പെട്ടിട്ടുണ്ട്.
We know he was in prison two times in Rome.
രണ്ട് വട്ടം റോമിൽ താൻ തടവുകാരനായി തീർന്നിട്ടുണ്ട്.
In fact, he was in prison in Philippi.
മാത്രമല്ല ഫിലിപ്പയിലും താൻ ജയിൽവാസം അനുഭവിച്ചവനാണ്.
Amongst other times he was in prison.
മാത്രമല്ല മറ്റ് സമയങ്ങളിലും താൻ തടവിലാക്കപ്പെട്ടിട്ടുണ്ട്.
So which time was it?
അപ്പോൾ ഏത് സമയത്താണ് അപ്പോസ്തലനായ പൗലോസ് തടവിലായിരുന്നപ്പോൾ ഈ ലേഖനം എഴുതിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത്?
Well, because of the similarities with Ephesians in Philemon and Colossians, we know that he was writing from his first imprisonment in Rome.
ഈ ലേഖനത്തിന് എഫേസ്യർ, കൊലോസ്യർ, ഫിലമോൻ എന്നീ ലേഖനത്തിന് ലേഖനങ്ങളുമായിട്ടുള്ള സാമ്യം ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് താൻ റോമൻ ആദ്യ കാരാഗ്രഹവാസത്തിൽ എഴുതിയതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
We know it has to be after his missionary journeys.
തീർച്ചയായിട്ടും തന്റെ ആ മിഷണറി പ്രയാണങ്ങൾക്ക് ശേഷം താൻ എഴുതിയതാണ്.
Because the church in Philippi had already been established.
എന്നാൽ ഫിലിപ്പിയിൽ സ്ഥിതി ചെയ്ത സ്ഥലസഭ അവിടെ സ്ഥാപിതമായി കഴിഞ്ഞിരിക്കുകയാണ്.
But it's not right at the time of his martyrdom like 2 Timothy.
എന്നാൽ താൻ അവിടെ തന്റെ ജീവൻ കൊടുക്കുന്ന ആ ഒരു അന്ത്യ സമയത്തെങ്കിൽ എഴുതിയ ലേഖനം അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
Because he's not suffering in prison.
എന്നാൽ ഇവിടെ താൻ കാരാഗ്രഹത്തിൽ അവിടെ താൻ കഷ്ടത അനുഭവിക്കുന്നില്ല.
And he says he expects to be released.
എന്നാൽ തനിക്ക് വിടുതൽ പ്രാപിപ്പാൻ സാധിക്കും എന്നുള്ള ആഗ്രഹം തന്നെ ഭരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും.
And we know he was.
മാത്രമല്ല ആ രീതിയിൽ താൻ താൻ കാരാഗ്രഹത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചു എന്ന് നമുക്കറിയാം.
And then he went back to Jerusalem and then started his last voyage.
തുടർന്ന് താൻ യെരുശലേമിലേക്ക് മടങ്ങി പോവുകയും തന്റെ അവസാനത്തെ ആ പ്രയാണത്തിൽ ഏർപ്പെടുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു.
So that's what Bible study does for you.
ഈ വിവിധ കാര്യങ്ങളാണ് ഒരു ബൈബിൾ പഠനം നമുക്ക് നമ്മളെ സജ്ജീകരിക്കുന്നത്.
You find all these different facts from the different books.
ഈ വിവിധ വസ്തുതകൾ പല പുസ്തകത്തിൽ നിന്ന് നമുക്ക് കാണാവുന്നതാണ്.
And you put them together.
അതെല്ലാം ഒരു ക്രമത്തിൽ നാം ആക്കുകയാണ്.
And you say it's most likely that he was in prison during his first Roman imprisonment.
എന്നിട്ട് ഇപ്രകാരം ഒരു അനുമാനത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. ഏറ്റവും ആ ക്രമത്തിൽ നാം പഠിക്കുമ്പോൾ ഒരുപക്ഷേ താൻ റോമൻ കാരാഗ്രഹവാസ സമയത്താണ് ഫിലിപ്പിയർ എഴുതിയത് എന്നുള്ള അനുമാനത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും.
And you remember at the end of the book of Acts in chapter 28.
മാത്രമല്ല അപ്പോസ്തല പ്രവൃത്തികൾ 28-ാം അധ്യായത്തിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ
Yeah, it talks about Paul being in prison.
അവിടെ അപ്പോസ്തല പൗലോസ് കാരാഗ്രഹത്തിൽ ആക്കപ്പെടുന്ന രംഗം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും.
And he was left in prison.
മാത്രമല്ല ആ കാരാഗ്രഹത്തിൽ തന്നെ ആകപ്പെട്ടതായിട്ട് അവിടെ തന്നെ ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെ വിട്ടു പോവുകയാണ്.
It talks about how it was a house jail.
തുടർന്ന് അത് ഒരു വീട്ടു തടങ്കലിലായിരുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും.
And so that brings us to more or less when in his history he was writing.
അതുകൊണ്ട് തന്റെ ആ ചരിത്രത്തിൽ ഏത് കാലയളവിലാണ് ഈ ഫിലിപ്പി ലേഖനം എഴുതുന്നത് എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നു.
Very difficult to bring a date down to an exact year.
വളരെ സ്പഷ്ടമായിട്ട് ഒരു വർഷത്തിലേക്ക് ആ ഒരു കാലയളവ് ചുരുക്കി കൊണ്ടുവരാൻ അസാധ്യമായിട്ടുള്ള കാര്യമാണ്.
The scholars can't even really decide what the year Jesus was born in.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഏത് വർഷത്തിലാണ് ജനിച്ചത് എന്ന് വേദപണ്ഡിതർക്ക് സൂക്ഷ്മമായിട്ട് പറയുവാൻ സാധിക്കില്ല.
Was it 2 years before the year 0 on our present calendar?
ഇന്നത്തെ നമ്മുടെ കലണ്ടറിന്റെ 2 വർഷം മുൻപ് പൂജ്യം എന്നുള്ള വർഷത്തിന്റെ 2 വർഷം മുൻപാണോ എന്ന് അറിയില്ല.
Or was it 2 years after?
അല്ല ആ തുടക്കത്തിന്റെ 2 വർഷം കഴിഞ്ഞിട്ടാണോ എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല.
Because our calendar wasn't established until hundreds of years later.
എന്നാൽ 100 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള കലണ്ടർ അത് ചിട്ടപ്പെടുത്തിയ നമുക്ക് ലഭിച്ചത്.
So the closest we can get is about 61 to 63 after Christ.
അതുകൊണ്ട് ക്രിസ്തുയേശുവിന്റെ വർഷത്തിന് ശേഷം 21 അല്ലെങ്കിൽ 22 വർഷത്തിന്റെ ഇടയിലാണ് 61 അല്ലെങ്കിൽ 62 വർഷത്തിന്റെ ഇടയിലാണ് ഈ ലേഖനം എഴുതിയത്.
And you see in verse 13
13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്
He says he's in prison for the cause of Christ.
കർത്താവായ യേശുക്രിസ്തു സുവിശേഷം നിമിത്തമാണ് ഞാൻ തടവിലാക്കപ്പെട്ടിരിക്കുന്നത്.
And then he mentions the Praetorian Guard.
അവിടെ
അവിടെ
അവിടെ അകമ്പടി പട്ടാളത്തെ കുറിച്ച് താൻ പറയുന്നുണ്ട്.
And we know from the book of Acts that he was being chained to a guard and that guard was changed every 8 hours.
മാത്രമല്ല അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നാം മനസ്സിലാക്കുന്നത് താൻ ഒരു പടയാളിയോട് കൂടെ തന്റെ കരങ്ങൾ ബന്ധിക്കപ്പെട്ടവനായി താൻ അവിടെ കാരാഗ്രഹത്തിൽ ആണ്. 8 മണിക്കൂർ ആകുമ്പോൾ പടയാളികൾക്ക് മാറ്റം വരുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും.
Paul loved it.
അപ്പോസ്തല പൗലോസിന് ആ ഒരു അവസ്ഥയും വളരെ താൽപര്യത്തോടു കൂടെ അത് ഏറ്റുവാങ്ങിയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും.
Boy, that took a long time to say Paul loved it.
പോളോസിന് അത് വളരെ ഇഷ്ടമായിരുന്നു.
Paul for 8 hours had an audience chained to him.
8 മണിക്കൂർ സമയത്തിലെ ഒരു ചങ്ങലയാൽ താൻ ബന്ധിക്കപ്പെട്ടവനായിരുന്നു.
He could preach the gospel for 8 hours and the man could not escape.
8 മണിക്കൂർ തനിക്ക് പ്രസംഗിക്കാം തന്നോട് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട വ്യക്തിക്ക് അവിടുന്ന് മാറുവാൻ സാധിക്കില്ല.
And Paul said I have given the good news to the whole Praetorian Guard.
അപ്പോസ്തല പൗലോസ് പറയുന്നത് അകമ്പടി പട്ടാളത്തിനൊക്കെയും ഈ സുവിശേഷം തനിക്ക് പ്രഘോഷിക്കുവാൻ ഇടയായി തീർന്നു.
And as we go through the book of Philippians we will see that this is another one of Paul's attitudes.
മാത്രമല്ല ഫിലിപ്പിയരുടെ ലേഖനം നാം പഠിക്കുമ്പോൾ ഇത് അപ്പോസ്തലനായ പൗലോസിന്റെ മനോഭാവത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ഗുണമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും.
16 times in the book of Philippians the word joy or rejoice or being happy is mentioned.
ഫിലിപ്പി ലേഖനത്തിൽ 16-ഓളം പ്രാവശ്യം സന്തോഷിക്കുക എന്ന് പല ആവർത്തി പറഞ്ഞിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും.
Many people title it the Epistle of Joy.
പല പണ്ഡിതാക്കളും ഫിലിപ്പി ലേഖനത്തിനെ സന്തോഷത്തിന്റെ ലേഖനം എന്ന് ഉപസംബോധന ചെയ്യാറുണ്ട്.
And that theme is definitely there.
ഒരുപക്ഷെ തീർച്ചയായും ആ ഒരു വിഷയം ഇതിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും.
But you know the the church in Philippi didn't start in such nice circumstances, did it?
എന്നാൽ ഫിലിപ്പിയിൽ ഉണ്ടായിരുന്ന ആ സഭ ഇത്രയും നല്ല ഒരു സാഹചര്യത്തിലല്ല അതിന്റെ തുടക്കം ഉണ്ടായിരുന്നത്.
To read that story, you have to go back to Acts chapter 16.
ആ ചരിത്രം മനസ്സിലാക്കണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിലേക്ക് തിരിച്ചു വരണം.
And you see in verse 11,
അവിടെ 11-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്.
It says, therefore, putting out to sea from Troas, we ran a straight course to Samothrace. And on the day following to Neapolis, this is Paul coming into Europe for the first time.
അവിടെ നാം വായിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി നേരെ ത്രോവാക്കിലേക്കും പിറ്റേനാൾ നവോപോലിലേക്കും അവിടെ നിന്ന് ഫിലിപ്പിലേക്കും ചെന്നു. അത് അപ്പോസ്തലനായ പൗലോസ് തന്റെ മിഷണറി യാത്രയിൽ യൂറോപ്പിൽ ആദ്യമായിട്ട് കടന്നു വരുന്ന ഒരു രംഗമാണ്.
And verse 12, and from there we sailed to Philippi, which is the leading city of the district of Macedonia.
അവിടെ നിന്ന് 12-ാം വാക്യത്തിൽ വായിക്കുന്നത് അവിടെ നിന്ന് അവർ ഫിലിപ്പിയ പട്ടണത്തിലേക്ക് കടന്നുപോയി. അത് മക്കദോനിയ പ്രവേശിയിലെ വളരെ പ്രധാന ഒരു പട്ടണം ആയിരുന്നു.
And it says it was a Roman colony.
അത് ഒരു റോമൻ നഗരം ആയിരുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും.
And he says he stayed there a number of days.
അനേക ദിവസങ്ങൾ ആ പട്ടണത്തിൽ താൻ ചെലവഴിച്ചു എന്ന് അവിടെ പറയുന്നു.
And then we know what happened, don't we?
തുടർന്ന് എന്താണ് നടന്നത് നമുക്കറിയാമല്ലോ.
Do you remember the story?
ആ കഥ നമുക്ക് ഓർമ്മയുണ്ട്.
But first let's get some history about Philippi.
എന്നാൽ ഫിലിപ്പിയെ കുറിച്ച് ചില ചരിത്രങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം.
Philippi was founded in the year 359 before Christ.
350 ക്രിസ്തു ആണ്ട് മുമ്പ് 350 വർഷങ്ങൾക്ക് മുമ്പാണ് ഫിലിപ്പൈ പട്ടണം അവിടെ സ്ഥാപിതമായത്.
You all love geography, don't you?
നിങ്ങൾക്ക് എല്ലാവർക്കും ഭൂമിശാസ്ത്രം ഇഷ്ടമാണല്ലോ.
You know where Philippi is.
ഫിലിപ്പൈ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ.
You study your Bible maps?
നിങ്ങളുടെ ബൈബിളിലെ ആ ഭൂപടം നിങ്ങൾ നോക്കാറുണ്ടോ?
You remember you have maps? Maps at the back.
അത് ബൈബിളിന്റെ പുറകിൽ മാപ്പുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം.
Okay, I'll just give you a little one. Philippi is right at the very top of the Aegean Sea.
അവിടെ ഏറ്റവും മധ്യഭാഗത്തായിട്ട് സമയ സൂചികയുടെ മധ്യഭാഗത്തായിട്ട് ഏറ്റവും മേളിലാണ് ഫിലിപ്പൈ സ്ഥിതി ചെയ്യുന്നത്.
Here's modern day Turkey.
ആധുനിക കാലത്തിലെ ടർക്കി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്.
Here's the island of Cyprus.
അതിന്റെ കീഴ്ഭാഗത്തിൽ കുപ്രോസ് ദ്വീപുണ്ട്.
We could pray for my youngest daughter.
എന്റെ ഇളയ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
In about 8 hours she's going to start flying to go to Cyprus tonight.
8 manikur samayathinulil than Kupros deepilekke than prayanam cheyvan pogiyana.
And she's going to visit missionaries there.
Avade missionarigale sandarshikkuvanana than pogunnathu.
And see maybe if the Lord would want her to go as a missionary there.
Oru pakshe devam thanneyum oru missionary ayittu avade aikkuvan hidam thondiyennu vara.
And then this is modern Greece here.
Macedonia pravesha ennu parayunnathu aadhunika Greece aanu.
And up at the top here is Macedonia in the times of Paul.
പൗലോസിന്റെ സമയത്ത് ആ പ്രദേശത്തിന് മക്കദോനിയ പ്രവേശ്യ എന്നായിരുന്നു പേര് കൊടുത്തിരുന്നത്.
Rome is over here.
തുടർന്ന് പടിഞ്ഞാറോട്ട് പോകുമ്പോൾ റോം നമുക്ക് കാണുവാൻ സാധിക്കും.
A lot of the main Roman roads went over the top and down towards the Middle East.
റോമയിൽ നിന്ന് അനേക പാതകൾ മിഡിൽ ഈസ്റ്റ് വരെ ഉള്ള എത്തി നിൽക്കുന്ന പാതകൾ അവിടെ കാണുവാൻ സാധിക്കും.
There was another main road that came across here and there was very that's a very close sea passage to Rome.
മാത്രമല്ല ഈ കടൽ തീരത്തെ അടുത്തോളം എത്തുന്നതായിട്ടുള്ള ഒരു റോമൻ റോഡ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും.
And what cities are on this important road?
അനേക സുപ്രധാന നഗരങ്ങൾ ഈ പാതയ്ക്ക് സമീപം ഉണ്ടായിരുന്നു.
You've heard of Thessalonica?
തെസലോനിക്കയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ.
You've heard of Berea?
ബെറിയയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്.
You've heard of Philippi?
ഫിലിപ്പയെ കുറിച്ച് കേട്ടിട്ടുണ്ട്.
Those are places Paul went.
ഈ സ്ഥലങ്ങളൊക്കെയാണ്
See, Paul did not go to the villages, did he?
അപ്പോസ്തലനായ പൗലോസ് ഗ്രാമങ്ങളിലേക്കല്ല കടന്നിരുന്നത്.
Paul went to the major cities.
താൻ പ്രധാന പട്ടണങ്ങളാണ് താൻ സന്ദർശിച്ചത്.
Because that's where the Spirit of God took him.
എന്നാൽ പരിശുദ്ധാത്മാവ് തന്നെ അവിടേക്കാണ് കടത്തിക്കൊണ്ടുപോയത്.
To see the national church built there.
എന്നാൽ രാജ്യത്തിൽ ഉള്ള സ്ഥലം സഭകൾ എപ്രകാരം സ്ഥാപിതമാകുന്നു എന്ന് തന്നെ കാണിച്ചു കൊടുക്കും.
And then the local evangelists could go to the smaller cities.
തുടർന്ന് അവിടെ തനതായ സുവിശേഷകന്മാർ ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെന്ന് അവിടെയും സ്ഥലസഭകൾ രൂപീകരിപ്പാൻ
ഇടയായിത്തീർന്നു.
വളരെ സുപ്രധാനമായ ഒരു പട്ടണമായിരുന്നു ഫിലിപ്പൈ പട്ടണം.
It was named after Philip II.
ഫിലിപ്പ് രണ്ടാമൻ എന്റെ പേരിനോട് അനുരൂപമായിട്ടാണ് ഈ പട്ടണത്തിൽ പേര് ലഭിച്ചത്.
He found gold mines there.
ഈ ഫിലിപ്പ് രണ്ടാമൻ അനേക സ്വർണ്ണ ഖനികൾ തനിക്ക് ഖനനം ചെയ്യുന്ന ഖനികൾ അവിടെ തനിക്ക് കണ്ടുകിട്ടി.
So it was an extremely important and rich city.
അതുകൊണ്ട് വളരെ ധനമുള്ളതും വളരെ അധികം പ്രാധാന്യം അർഹിക്കുന്നതുമായിട്ടുള്ള ഒരു പട്ടണം ആയിരുന്നു ഫിലിപ്പൈ പട്ടണം.
Philip was a Greek.
ഫിലിപ്പ് രണ്ടാമൻ താൻ ഒരു ഗ്രീക്ക് ആയിരുന്നു, യവനക്കാരനായിരുന്നു.
200 years before Christ, the Romans captured Philippi and that whole area.
ക്രിസ്തു വർഷം 200 ന് മുമ്പ് റോമർ ഫിലിപ്പൈ പട്ടണം കീഴടക്കുവാൻ ഇടയായിത്തീർന്നു.
And they made Philippi a Roman city.
അവർ ഫിലിപ്പൈ പട്ടണം ഒരു റോമൻ നഗരം ആക്കി മാറ്റി തീർത്തു.
You remember another one that was a Roman city?
വേറെ ഒരു റോമൻ പട്ടണത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടല്ലോ.
ട്രോവാസ്.
ട്രോവാസ് ആ രീതിയിൽ മറ്റൊരു റോമൻ പട്ടണമായിരുന്നു.
And that's why Paul had Roman citizenship.
അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസിന് റോമൻ പൗരത്വം ലഭിക്കാൻ ഇടയായിത്തീർന്നത്.
So all these Philippians were also Roman.
അപ്രകാരം തന്നെ ഈ ഫിലിപ്പിയർ എല്ലാവരും റോമൻ പൗരന്മാർ ആയിരുന്നു.
Even though their descendants were Greek.
അവരുടെ പൂർവ്വപിതാക്കന്മാർ യവനന്മാർ ആയിരുന്നു എങ്കിലും ഇവർ റോമൻ പൗരന്മാരായിരുന്നു.
Now in the year 42 there was a big civil war.
42 ആണ്ടിൽ വലിയ ഒരു ആഭ്യന്തര കലാപം അവിടെ ഉണ്ടായി.
And after there were actually two wars between civil wars inside Rome.
ഈ റോമിനകത്തു തന്നെ രണ്ട് ആഭ്യന്തര കലാപങ്ങൾ നടമാടുവാൻ ഇടയായി തീർന്നു.
And in the second war Octavian won.
രണ്ടാമത്തെ യുദ്ധത്തിൽ യോക്ടേവിയൻ എന്ന് പറയുന്ന ആ പടനായകൻ താൻ ആ യുദ്ധം ജയിപ്പാൻ ഇടയായി തീർന്നു.
He defeated Mark Antony and Cleopatra.
മാർക്ക് ആന്റണി ക്ലിയോപാട്ര സഖ്യത്തെ താൻ അവിടെ തോൽപ്പിച്ചു.
Now you say you're talking about history and about Shakespeare and all those things.
ഇവിടെ ആണ് നാം ചരിത്രവും ഷേക്സ്പിയറിന്റെ അനേക നാടകങ്ങളും അരങ്ങേറുന്നതായിട്ട് ഉള്ള ആ സമയം.
But it's part of the Bible history.
എന്നാൽ അത് വേദപുസ്തകത്തിന്റെയും ചരിത്രത്തിന്റെ ഭാഗമാണ് എന്ന് നാം മനസ്സിലാക്കണം.
Philippi was being prepared by God to become a very important center for the gospel.
ഈ സുവിശേഷത്തിനായി വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പട്ടണമായി രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം ഫിലിപ്പൈ പട്ടണത്തിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു.
And it's the first city in Europe where Paul stops.
ഇവിടെ യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്ന ആദ്യത്തെ പട്ടണം എന്ന നിലയിൽ അപ്പോസ്തലനായ പൗലോസിന് ഉള്ള ബന്ധത്തിൽ അത് സുപ്രധാനമായ ഒരു നഗരമാണ്.
And spends a significant amount of time there.
വളരെ അധികം കാലം അവിടെ താൻ ചെലവഴിച്ചു.
It was such a Roman city that apparently there was no synagogue there.
ഇത് സമ്പൂർണ്ണമായി ഒരു റോമൻ നഗരം ആയതുകൊണ്ട് അവിടെ ഒരു സിനഗോഗ് ഒരു പള്ളി യഹൂദ പള്ളി പോലും അവിടെ ഇല്ലായിരുന്നു.
You remember Paul looks for some believers in God.
അപ്പോസ്തലനായ പൗലോസ് കർത്താവിൽ വിശ്വസിക്കുന്നവരെ അവിടെ തിരഞ്ഞു നടക്കുകയായിരുന്നു.
Very few Jews apparently.
അവിടെ വളരെ യഹൂദന്മാർ വളരെ കുറഞ്ഞ് പാർക്കുന്ന ഒരു സ്ഥലമായിരുന്നു.
And he finds Lydia praying outside the city.
അപ്പോൾ പട്ടണത്തിന്റെ വെളിയരമ്പിൽ അവിടെ ലിദിയ എന്നുള്ള സ്ത്രീ പ്രാർത്ഥിക്കുന്നത് തനിക്ക് കാണുവാൻ ഇടയായിത്തീർന്നു.
And you love that verse where it says the Lord opened her heart to understand his word.
അവിടെ ലിദിയയുടെ ഹൃദയം ദൈവത്തിന്റെ വചനം ചെവിക്കൊള്ളുവാൻ അല്ലെങ്കിൽ കൈക്കൊള്ളുവാനായിട്ട് ദൈവം തുറന്നു എന്ന് വായിക്കുന്നത് എത്രയോ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്.
And she was saved.
ലിദിയ രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു.
And her whole house believed.
തന്റെ ആ വീടിലുള്ള ഭവനക്കാരെല്ലാം രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു.
And verse 15 they were all baptized.
15 വാക്യത്തിൽ അവരെല്ലാം സ്നാനം.
Oh, but then there's a problem.
അതിനെ തുടർന്ന് അവിടെ നാം ഒരു പ്രതിസന്ധി കാണുവാൻ സാധിക്കുന്നു.
You remember what happened with the demon-possessed girl?
ആ ഭൂതഗ്രസ്തയായ ആ പെൺകുട്ടിയുടെ കാര്യം നമുക്കറിയാമല്ലോ.
And God uses Paul to cast the demon out.
ആ ഭൂതത്തെ ആ പെൺകുട്ടിയിൽ നിന്ന് പുറത്താക്കുവാൻ അപ്പോസ്തലനായ പൗലോസിനെ ദൈവം ഉപയോഗിക്കുകയാണ്.
And the rich people lose their business.
ആ പൈതൽ മുഖാന്തരം ആദായം ഉണ്ടാക്കിയ ആ വ്യക്തികൾ പൗലോസിന് വിരോധമായി തിരിയുന്നു.
And they throw Paul in jail.
പൗലോസിനെ ആ കാരാഗ്രഹത്തിൽ ഫിലിപ്പയിൽ അടയ്ക്കുകയാണ്.
Now that's not a very nice way to start a new evangelism campaign in a new continent.
ഒരു പുതിയ ഒരു സുവിശേഷ പദ്ധതി ഒരു പുതിയ ഭൂഖണ്ഡത്തിൽ ആരംഭിക്കുവാൻ നല്ല ഒരു സന്ദർഭം അല്ല.
God, I thought you brought me here.
ദൈവമേ എന്നെ ഈ പ്രദേശത്തേക്ക് കൊണ്ടുവന്നത്.
And here I am sitting in jail.
സുവിശേഷനായിട്ടാണ് എന്ന് ഞാൻ കരുതി, എന്നാൽ ഇപ്പോൾ ഇതാ കാരാഗ്രഹത്തിൽ ആക്കപ്പെട്ടിരിക്കുകയാണ്.
That's not fair.
ഇത് ഒരിക്കലും ശരിയായ ഒരു കാര്യമല്ല.
Was that Paul's attitude?
പൗലോസിന്റെ മനോഭാവം അപ്രകാരമായിരുന്നുവോ?
Verse
25.
About midnight, Paul and Silas were praying and singing hymns of praise to God, and the prisoners were listening.
അവിടെ നാം വായിക്കുന്നത് 25 വാക്യത്തിൽ അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു.
Isn't that interesting?
അത് വളരെ ശ്രദ്ധ അർഹിക്കുന്ന ഒരു കാര്യമല്ലേ?
that even before the church was formed
sabha sthapitam aavunnathinu munpu thanne
and Paul is suffering
ivide apostle paulus peeda etuvangiyana
he's in prison
avade thadangil akapadugiyana
a very bad prison this time
valare moshamayittulla oru avastha thanneyanu
with his feet in the stocks
avade thande kaal thuringil adakapadugiyana
he has been beaten already
thande puravugalokkeyum adikapettavanayittana than ippol irikkunnu
and he's singing joyfully
ennal ivide santoshathodu kude than paattukal paadugiyana
now that humbles me
ad ende valare vinayamullavanaaki theerkunu
I don't think that would be my attitude
ende manavam orikkalum aavidam aayirike illa ennaanu njan vishwasikkunnu
we have all suffered in life to a certain degree
oru paridhi vare naam okkeyum jeevithathil kashtangalil kooda kadannu poyittundu
but I've never suffered like that
ennal ee vidham naam aarum kashtathil kooda kadannu poyittilla ennu njan karuthunnu
oh yes when I was in south america there were very dangerous places we ministered
south americail njan velayil irunnappol valare durgadam pidicha avasthagal okke kooda kadannu poyittundu
I've been arrested
njan arrestil aakapettirundu
I've had semi automatic rifles in my stomach
avar mate thokku kondu enne aa reethiyil bayapettittundu
but it's nothing compared to what Paul was going through
ennal apostle paulus ivide kadannu povunnumayittu tulanam cheyumbol aa prayasangalonnum onnum alla ennu enikku thonunu
and he's singing praises
ivide than paattukal paadugiyana
and a number of years later when he writes them a letter
aneka varshangal shesham filippirku lekhanam ezhuthumbol
he can say rejoice in the lord always and again I say rejoice
athanikku parayvan sadhikkunnathu santoshippin pinneyum parayunu karthavil santoshippin
not because he lived in a beautiful house in kerala
valare keralayil nalla oru bhavanathil thamasichu nimithamalla than santoshippan parayunnathu
and had a perfect family
oru sampurna madrugaparamayittulla oru kudumbam ullathukondalla
and perfect health
mathramalla nalla aarogyam ullathukondalla
and a beautiful wife
oru manohariyaya oru bhariya thanikkullathukondalla
in those circumstances it's easy to rejoice in the lord
anganathe sahajiringalil karthavil santoshippan elappumulladana
But here he is.
എന്നാൽ ഇവിടെ നാം അവനെ കാണുമ്പോൾ
serving the lord
കർത്താവിനെ സേവിക്കുമ്പോൾ
suffering
പീഡയിൽ കൂടെ കടന്നു പോവുകയാണ്
and singing
അപ്പോൾ തന്നെയും താൻ പാട്ട് പാടുകയാണ്
that's the base for the book of philippians
അതാണ് ഫിലിപ്പിയ ലേഖനത്തിന്റെ അടിസ്ഥാന പ്രതിപാദ്യ വിഷയം
so that's where he wrote from
താൻ എഴുതിയ സ്ഥലം നമുക്ക് ബോധ്യമായി
റോം
റോമിൽ നിന്നാണ് താൻ എഴുതുന്നത്
the situation in which he found himself again
താൻ തന്നെ തന്നെ കണ്ട ആ അവസ്ഥ
in prison
കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവനാണ്
writing to this very important city
ee pradhana nagarathil vasam cheyina vyaktikalku ezhuthuna lekhanam
where there's a little church
ivide cheriya oru sthalam sabayundu
that started in a very difficult way
valare pratisandhi ghattathil koode thudakkam aarambicha oru sabayana
that has become one of the important churches of the region
ennal aa pradeshathe oru supradhana sthalam sabayayi adu maariyirikkana
and then we ask well why did he write the book to philippians
thodarna nam chodikkunna chodyam tanike ee philippi lekhanam ezhuthuvan undayirunna kaaranam endanu
the book to ephesians is simple
ephesians kezhuthiya lekhanam valare lelithamayittulla lekhanamaanu
the big word is ecclesiology
avade aa velliya pradhanam arikkunna vaakku ennullathu sabha ennullathaanu sabha sabhaye kurichulla kaaryangal
it's the epistle to explain to us what church life is like
ephesians lekhanathinte udesham sabha jeevitham evidam aanu allengil aayirikkanam ennu prathivadikkunna oru lekhanamaanu ephesians lekhanam
the theme to colossians is not so difficult to find out either
adu pole thanne colossians kezhuthiya lekhanathinte vishayavum kandupidikkuvan prayasakaramalla
the supremacy of the lord jesus christ
karthavaya yesu christuvinte aa shreshtha aanu avadte prathivadi vishayam
or the theological word christology
allengil devashastra paramayittu nokkumbol christu shastram
the other book he wrote from the same prison was philemon
ee karagathil ninnu thanne than ezhuthiya matte lekhanam ennullathu philemon ulla lekhanamaanu
and the theme of that book is simple
aa pusthathinte aashayam ennullathu valare lelithamaanu
philemon
ഫിലിമിനോടാണ് എഴുതുന്നത് താൻ
യു ആൻഡ് ഒനേസിമസ് നീഡ് ടു ഫിഗർ ദിസ് തിങ്
ഔട്ട് ഫിലിമോനും നീയും ഒനേസിമോസും തമ്മിൽ രമ്യതയിൽ ആകേണ്ടത് ആവശ്യമാണ്
ബട്ട് ഫിലിപ്പിയൻസ്
എന്നാൽ ഫിലിപ്പിയർക്കുള്ള ലേഖനം നോക്കുമ്പോൾ
I know it says joy 16 times.
16 വട്ടം സന്തോഷിക്കുക എന്ന് പറയുന്നു എന്ന് നാം ഏവരും അറിഞ്ഞിരിക്കുന്നു.
And yes, there are two ladies that have a problem. He says you ladies need to figure that out.
ഇവിടെയും രണ്ട് സഹോദരിമാർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ട്. അവർ തമ്മിൽ രമ്യതയിലാകണം എന്നും താൻ ഇവിടെ പറയുന്നുണ്ട്.
Isn't it wonderful, man, that only the women in Bible have trouble, we men don't ever have trouble.
സഹോദരിമാർക്ക് മാത്രമേ പ്രശ്നം ഉള്ളൂ എന്ന അറിവ് വളരെ മനോഹരമല്ലേ?
They're all looking at me bad.
അവരെന്നെ കുറിച്ചാണ് നോക്കുന്നത്.
No, that's not true.
എന്നാൽ അതല്ല വാസ്തവം.
There's many more men that have much worse problems.
ഇവിടെ അനേക സഹോദരന്മാർ അതിലും വലിയ പ്രശ്നത്തിൽ ആയിപ്പോയർ ഈ സഭയിലുണ്ട്.
But these two ladies did have a little bit of bickering going on.
എന്നാൽ ഈ രണ്ട് സഹോദരിമാർ തമ്മിൽ ഒരു സ്വരചേർച്ച ഉണ്ടായിരുന്നു.
Was that the reason he wrote?
അതായിരുന്നോ തനിക്ക് ഈ ലേഖനം എഴുതുവാനുണ്ടായിരുന്ന കാരണം?
No.
അതല്ല അതിന്റെ പ്രധാന കാരണം.
At the end of the book he's saying thank you very much for the gifts you've been sending me.
ഈ പുസ്തകത്തിന്റെ അവസാനം താൻ അവിടെ പറയുന്നുണ്ട് നിങ്ങൾ അവർ തനിക്കായി നൽകി കൊടുത്ത ആ ഗിഫ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ നന്ദി സൂചകമായിട്ട് ചില വാക്കുകൾ താൻ അവിടെ പറയുന്നു.
So it's a good example that evangelists who are supported by the Lord's people should write and say thank you.
അതുകൊണ്ട് തന്നെ സുവിശേഷകന്മാർ ആ രീതിയിൽ സഹായങ്ങൾ ലഭിക്കുമ്പോൾ തിരിച്ച് നന്ദി വാചകങ്ങൾ എഴുതി അറിയിക്കണം എന്നുള്ളത് മാതൃകാപരമാണ്.
But is that the chief theme of the book?
വീണ്ടും അതായിരുന്നുവോ ഈ പുസ്തകം എഴുതുവാനുള്ള പ്രധാന കാരണം?
I'm not going to say I know the chief theme of the book.
എനിക്ക് ഇതിന്റെ സുപ്രധാന വിഷയം അറിയാം എന്ന് ഞാൻ ഭാവിക്കുന്നില്ല.
What I do see is that it is a very personal letter.
എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഇത് വളരെ വ്യക്തിപരമായി എഴുതപ്പെട്ട ഒരു ലേഖനമാണ്.
He calls himself yours my slave to you.
ഇവിടെ തന്നെ താൻ വിളിക്കുന്നത് കർത്താവിൽ നിങ്ങളുടെ ദാസന്മാർ.
He's very joyful and he's happy throughout the letter.
ഈ ലേഖനം എഴുതുന്ന ഉടനീളം താൻ വളരെ സന്തോഷവാനാണ്.
He's very caring towards the people.
താൻ അവിടെ സ്ഥിതി ചെയ്യുന്ന വിശ്വാസികളെക്കുറിച്ച് വളരെ കരുതലുള്ളവനാണ്.
The central theological passage is chapter 2 verses 5 through 11.
ഈ ഇതിന്റെ ദൈവശാസ്ത്രപരമായിട്ടുള്ള കേന്ദ്ര വിഷയം എന്നുള്ളത് രണ്ടാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്.
And we hear this passage read many many times at the Lord's table.
ഈ നമ്മുടെ കർത്താവിന്റെ മേശ ആചരിക്കുമ്പോൾ ഈ ഒരു ഭാഗം പല ആവർത്തി നാം വായിച്ചു കേട്ടിട്ടുള്ളവരാണ്.
So once again you see the center of his thoughts are on the Lord Jesus.
അപ്പോൾ നാം മനസ്സിലാക്കുന്നത് തന്റെ ചിന്തകളുടെ ആ കേന്ദ്ര സ്ഥാനം എന്നുള്ളത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്.
And I think this is where we get the theme from the book.
ഒരുപക്ഷേ ഇതിൽ നിന്നാണ് ഈ പുസ്തകത്തിന്റെ പ്രതിപാദ്യ വിഷയം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.
Verse 5 of chapter 2.
രണ്ടാം അധ്യായം അഞ്ചാം വാക്യം.
Have this attitude in yourselves.
ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ.
Not my attitude of joy, Paul is saying.
എന്റെ വിശുദ്ധന്മാരോടുള്ള എന്റെ സന്തോഷപരമായിട്ടുള്ള മനോഭാവമല്ല.
But this attitude which was also in Christ Jesus.
എന്നാൽ ക്രിസ്തുയേശുവിൽ ഉള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ.
Then does it talk about joy?
എപ്പോഴാണ് താൻ സന്തോഷത്തെക്കുറിച്ച് പറയുന്നത്?
Does it talk about figuring out your personal problems?
നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ കുറിച്ച് പറയുമ്പോഴാണോ?
Does it talk about writing thank you letters?
തനിക്ക് നന്ദി സൂചകമായിട്ട് ആ ലേഖനങ്ങൾ എഴുതുമ്പോഴാണോ താൻ നന്ദി പറയുന്നത്, സന്തോഷമായിരിക്കുന്നത്?
All of those things are in the book.
ഇതെല്ലാം ഈ പുസ്തകത്തിൽ ഉൾപ്പെട്ട വസ്തുതകളാണ്.
But what's the attitude of Jesus Christ?
എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മനോഭാവം പ്രകാരമാണ്.
Who although he existed in the form of God did not regard equality with God a thing to be grasped.
അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ.
But emptied himself, taking the form of a bondservant and being made in the likeness of men.
ദാസരൂപം എടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെ താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി.
You see, there's the theme.
ഇതാണ് നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വിഷയം.
The attitude of Jesus.
നമ്മുടെ കർത്താവിന്റെ ആ മനോഭാവം.
What did he think about himself?
തന്നെ കുറിച്ച് തന്നെ താൻ എന്താണ് വിചാരിച്ചത്?
Oh, he was God.
താൻ ദൈവം ആയിരുന്നു.
Also perfectly human.
സമ്പൂർണ്ണ മനുഷ്യനും ആയിരുന്നു.
He did not come here to stand and trample our sin under his feet.
ഇവിടെ നമ്മുടെ പാപങ്ങളെ തന്റെ കാൽക്കീഴിൽ ആക്കുവാൻ ആയിട്ടല്ല താൻ ഇവിടെ വന്നത്.
He came to serve us and become our sacrifice.
എന്നാൽ നമ്മളെ സേവിക്കുവാനും നമ്മുടെ യാഗമായി തീരുവാനും ആയിട്ടാണ് നമ്മുടെ കർത്താവ് വന്നത്.
What is in the problem of the world today?
ഇന്ന് നാം നോക്കുമ്പോൾ ലോകത്തിന്റെ പ്രശ്നം എന്താണ്?
What was the original problem back in Eden?
ഏദൻ തോട്ടത്തിലെ ആ പ്രാരംഭമായിട്ടുള്ള ആ പ്രശ്നം എന്തായിരുന്നു?
What was the problem before that in heaven when Lucifer started to rebel?
അതിനു മുമ്പ് സ്വർഗ്ഗത്തിൽ ലൂസിഫർ ദൈവത്തിന് വിരോധമായി എഴുന്നേറ്റപ്പോൾ എന്തായിരുന്നു പ്രശ്നം?
Pride?
അഹന്ത ആയിരുന്നു.
That's what we usually hear.
പലപ്പോഴും അതാണ് നാം കേൾക്കാറുള്ളത്.
But once again I would disagree.
എന്നാൽ വീണ്ടും ഞാൻ അതിനോട് യോജിക്കുന്നില്ല.
Pride is the attitude of the problem.
നാം മനസ്സിലാക്കേണ്ടത് ആ അഹന്ത എന്നുള്ളത് ആ ഉള്ളിൽ ഉള്ളതായിട്ടുള്ള പ്രശ്നത്തിന്റെ ഒരു ഭാവം മാത്രമാണ്.
What did Satan want to be?
സാത്താൻ എന്തായി തീരണം എന്നായിരുന്നു തന്റെ ആഗ്രഹം.
Why did Eve not talk to Adam?
ആദമിനോട് എന്തുകൊണ്ട് അവിടെ സംഭാഷണത്തിൽ ഏർപ്പെട്ടില്ല?
Why did Adam make his own choice when Eve offered him the fruit?
അവിടെ ഹവ്വ ആ ഫലം ആദാമിന് നൽകി കൊടുത്തപ്പോൾ എന്തുകൊണ്ട് താൻ ആ തന്റെ സ്വയം നിർണയം താൻ അവിടെ എടുത്തില്ല?
Why did Cain kill Abel?
എന്തുകൊണ്ടാണ് കായൻ ആബേലിനെ കൊന്നത്?
Why do our two dear sisters have a conflict here in the book of Philippians?
ഇവിടെ ഫിലിപ്പിയരിലുള്ള ഈ രണ്ട് സഹോദരിമാർ അവർ തമ്മിൽ പ്രശ്നത്തിൽ ഏർപ്പെട്ടത് എന്തുകൊണ്ട്?
Because they all have the main problem that I have.
അതിന്റെ കാരണം എന്നുള്ളത് ഇവർക്കെല്ലാവർക്കും എനിക്കുള്ളതുപോലെ തന്നെ ഒരു പ്രധാന പ്രശ്നം ഉണ്ടായിരുന്നു.
You see, Paul called himself the chief of sinners.
ഇവിടെ അപ്പോസ്തലൻ പൗലോസ് തന്നെ വിളിക്കുന്നത് പാപികളിൽ ഒന്നാമൻ.
That's because I was not born yet.
അതിന്റെ കാരണം ഞാൻ ആ സമയത്ത് ജനിക്കാഞ്ഞതുകൊണ്ടാണ്.
Self.
Swayam.
That's the problem in the world.
അതാണ് ലോകത്തിന്റെ പ്രശ്നം.
I mentioned my youngest daughter.
എന്റെ ഇളയ മകളോട് ഇപ്രകാരം പറയുകയുണ്ടായി.
She's got red hair.
തനിക്ക് ചുവന്ന തലമുടിയാണുള്ളത്.
Curly red hair.
നല്ല ചുരുണ്ട ചുവന്ന മുടി.
And freckles.
തനിക്ക് പുള്ളികളുണ്ട്.
Do you know anything about red haired people?
ചുവന്ന തലമുടിയുള്ളവരെ കുറിച്ച് അവരുടെ സ്വഭാവത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ?
They come from Irish blood.
അവർ ഐറിഷ് പൂർവികന്മാരിൽ നിന്ന് വരുന്നവരാണ്.
And they are known to be very strong willed.
അവർ വളരെ ദൃഢഹിതമുള്ളവരാണ്.
And have a fiery temperament just like the color of their hair.
മാത്രമല്ല അവരുടെ മുടിക്ക് ഒത്തവണ്ണം തന്നെ അവരുടെ സ്വഭാവവും അതേ നിറത്തിലുള്ളതാണ്.
And I suppose God can make them into good missionaries.
ഒരു പക്ഷേ ദൈവത്തിന് അവരെ നല്ല മിഷനറികളാക്കി തീർക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
But when she was just a very little girl, maybe 2 years old.
അവൾ വളരെ ചെറിയ ഒരു ബാലികയായിരുന്ന സമയത്ത് ഒരു പക്ഷേ 2 വയസ്സുള്ള സമയത്ത്
just learning to talk.
സംസാരിക്കാൻ താൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ.
She was sitting in her little chair that was clamped to the table.
അവിടെ അവിടെ ചെറിയ ആ ഇരിപ്പിടത്തിൽ താൻ ഇരിക്കുമ്പോൾ
and there was a moment of silence during the meal.
അവിടെ ഭക്ഷണത്തിന്റെ മധ്യേ അവിടെ ഒരു ക്വയറ്റ് സമയമുണ്ടായി.
And this little curly haired girl declared
ഈ ചുവന്ന തലമുടിയുള്ള ഈ ചെറിയ പെൺപൈതൽ ഇപ്രകാരം പറഞ്ഞു.
I am God.
ഞാൻ ആണ് ദൈവം.
Well, we kind of looked at her and said, "No, I don't think you are."
ഞങ്ങൾ എല്ലാവരും അവളെ നോക്കി നീ ദൈവമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് ഞങ്ങൾ പറയുകയുണ്ടായി.
Now some of you are think that was funny.
ഒരുപക്ഷേ അത് രസകരമാണ് എന്ന് ഒരുപക്ഷേ നിങ്ങൾ കരുതിയിരിക്കാം.
And some of you think she was blaspheming.
ഒരുപക്ഷേ അവൾ ദൈവദൂഷണം പറയുകയാണ് എന്ന് കരുതാം.
And the reality is every one of us think the same thing.
എന്നാൽ അതിന്റെ യാഥാർത്ഥ്യം എന്നുള്ളത് നമ്മളിൽ എല്ലാവരിലും ഈ ഒരു ചിന്ത ഉണ്ട് എന്നുള്ളതാണ്.
That's self.
ഈ സ്വയത്തിന്റേതായിട്ടുള്ള ചിന്ത.
Now we like to call it selfishness.
ഒരുപക്ഷേ സ്വാർത്ഥത സ്വാർത്ഥ മനോഭാവം എന്ന് വിളിക്കുവാൻ നമുക്ക് താല്പര്യമുണ്ട്.
And we turn it from a noun into an adjective.
അത് ഒരു ഒരു നാമത്തിൽ നിന്ന് ഒരു വിശേഷണ പദത്തിലേക്ക് മാറ്റുവാനാണ് നാം ശ്രമിക്കുന്നത്.
And that makes it feel a little bit better.
അങ്ങനെ ആ ഒരു പരിവർത്തനം ആ വാക്കിന് കൊടുക്കുമ്പോൾ ഒരുപക്ഷേ കുറച്ചുകൂടെ അംഗീകരിക്കാവുന്ന ഒരു പരിധിയിൽ അത് ആകുകയാണ്.
But the problem with all of us is self.
എന്നാൽ നമ്മളിൽ എല്ലാവർക്കും ഉള്ള പ്രശ്നം എന്നുള്ളത് നമ്മുടെ സ്വയം ആണ്.
Satan wanted to be higher than God.
സാത്താന് ദൈവത്തെക്കാൾ ഉന്നതത്തിലേക്ക് കടന്നു പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു.
Eve did not want to submit to Adam.
ഹവ്വായ്ക്ക് ആദമിന് വിധേയത്വം കാണിക്കുവാൻ തനിക്ക് മനസ്സിലായിരുന്നു.
Adam knew better, but he did not submit to God and he made his own decision.
ആദാമിന് അതിനേക്കാൾ മേന്മയേറിയ ഒരു തീരുമാനം എടുക്കാമായിരുന്നു എങ്കിലും താനും ദൈവത്തിന്റെ വാക്കിന് ചെവിക്കൊള്ളുവാൻ താല്പര്യം കാണിച്ചില്ല.
Cain did not want God telling him what to sacrifice. He wanted to do what he wanted.
കയിനെ സംബന്ധിച്ച് ദൈവം എന്താണ് യാഗമായിട്ട് ആവശ്യപ്പെടുന്നത് എന്ന് താൻ നോക്കാതെ തനിക്ക് ഹിതം തോന്നിയ പ്രകാരം താൻ യാഗം കഴിച്ചു.
And our two lady friends in Philippians are having an argument because
ഈ ഫിലിപ്പിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ രണ്ട് സഹോദരിമാർ അവർ തമ്മിൽ വാക്വാദത്തിൽ ഏർപ്പെട്ടതിന്റെ കാരണം
they both want their way
അവർ രണ്ടുപേരും അവരുടേതായിട്ടുള്ള വഴി അവർക്ക് മുൻഗണന കൊടുക്കണം എന്നുള്ള നിമിത്തം
they each think they are right
രണ്ടുപേരും അവരാണ് ശരി എന്നുള്ള മനോഭാവം
selfishness
സ്വാർത്ഥ മനോഭാവം
the problem of self
ഈ സ്വയത്തിന്റേതായിട്ടുള്ള പ്രയാസം
have this attitude in you which was also in Christ Jesus
ഇവിടെ നാം വായിക്കുന്നത് ക്രിസ്തുയേശുവിൽ ഉള്ള അതേ മനോഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കുമാറാകട്ടെ
and then one of the most confusing phrases in all of scripture
അതിനുശേഷം തിരുവെഴുത്തുകളിൽ എമ്പാടും നോക്കുമ്പോൾ ഏറ്റവും ആശയക്കുഴപ്പത്തിലാക്കുന്നതായിട്ടുള്ള ഒരു പദപ്രയോഗം
but emptied himself
അവിടെ നാം വായിക്കുന്നത് എന്നാൽ തന്നെ തന്നെ ഒഴിച്ചു
emptied himself
തന്നെ താൻ ഒഴിച്ചു
we'll come to that verse
ആ ഒരു വാക്യത്തിലേക്ക് നാം വരുന്നതായിരിക്കും
but you see his attitude
എന്നാൽ നമ്മുടെ കർത്താവിന്റെ മനോഭാവം ശ്രദ്ധിച്ചുവോ
it's not about me father
ഇത് എന്നെക്കുറിച്ച് അല്ല പിതാവേ
it's all about your glory
മറിച്ച് ഇതെല്ലാം പിതാവിന്റെ മഹിമയോടുള്ള ബന്ധത്തിൽ ഉള്ളതാണ് എന്നുള്ള മനോഭാവം
read his prayer in john 17
യോഹന്നാൻ 17 ൽ നമ്മുടെ കർത്താവിന്റെ പ്രാർത്ഥന വായിച്ചു നോക്കുക
it's not about me father
എന്നെക്കുറിച്ചുള്ളതല്ല പിതാവേ
the me in me would like this cup to be passed from me
എന്നിൽ ഉള്ള ഞാൻ എനിക്ക് ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങി പോകണം എന്ന് ആഗ്രഹമുണ്ട്
but your will be done
എന്നാൽ അങ്ങയുടെ ഹിതം എൻ്റെ ജീവിതത്തിൽ നടക്കുമാറാകട്ടെ
and that's where I come upon the theme of philippians
ആ ഒരു വാചകത്തിൽ നിന്നാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിന്റെ ആ പ്രതിപാദ്യ വിഷയത്തിലേക്ക് കടന്നു വരുന്നത്
maybe a word you haven't used before
ഒരു പക്ഷേ നിങ്ങൾ ഉരുവിടാത്ത ഒരു വാക്ക് അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ഒരു വാക്കായിരിക്കാം
I call it a treatise or a letter of selflessness
ഞാൻ ഇപ്രകാരം അതിനെ വിളിക്കുവാൻ താല്പര്യപ്പെടുന്നു നിസ്വാർത്ഥതയെ കുറിച്ച് ഉള്ള ഒരു പ്രബന്ധം
is there any word like that in Malayalam
നിസ്വാർത്ഥത
the opposite of selfishness
നിസ്വാർത്ഥത അത് സ്വയ തൽപരതയ്ക്ക് വിപരീത പദം ആണ് നിസ്വാർത്ഥത
selfishness is everything for self
സ്വയ തൽപര മനോഭാവം എന്നുള്ളത് എല്ലാം സ്വയത്തിനായി എന്നുള്ള ആ ചിന്ത
selflessness is less of self for others
നിസ്വാർത്ഥ മനോഭാവം എന്ന് പറയുന്നത് സ്വയത്തെ കുറിച്ച് വളരെ കുറവും മറ്റുള്ളവരെ കുറിച്ച് വളരെ കൂടുതലും ചിന്തിക്കുന്ന ഒരു മനോഭാവം
and Paul gives us this very deep theological explanation of the selflessness of Christ
ഇവിടെ അപ്പോസ്തലൻ പൗലോസ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്വാർത്ഥ മനോഭാവത്തെ കുറിച്ച് ആഴമേറിയ അവിടെ ദൈവശാസ്ത്രപരമായിട്ടുള്ള സത്യങ്ങൾ ആണ് അവിടെ വെളിപ്പെടുത്തുന്നത്
and then he talks about how he has the same attitude in many ways
തുടർന്ന് അതിനെ സമാനമായിട്ടുള്ള മനോഭാവം തന്നിലും നിശബ്ദമായി ഇരിക്കുന്നു പല തോതിലും എന്നുള്ള ഒരു അറിയിപ്പ് പൗലോസ് അവിടെ കൊടുക്കുകയാണ്
we'll get to that in chapter 3
മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം അത് കാണുന്നതാണ്
in fact Paul is pretty rough on himself
ഒരുപക്ഷേ പലപ്പോഴും പൗലോസ് തന്നോട് തന്നെ വളരെ കർശനമായി ഏർപ്പെടുന്ന ഒരു രംഗം കാണുവാൻ
and he calls we believers in the year 2018 to a level of selflessness that this is society does not know about
ee 2017 18th aandil sthithi irikkunna vishwasikale lokathine manasilagatha vannam ulla oru niswartha manobhavathilekku aahvanam nalgi kodukkuvaana apostle paulos
in verse 17 of chapter 1 he talks about selfish ambition
ഒന്നാം അധ്യായം 17th വാക്യത്തിൽ അവിടെ apostle paulos ഷാട്യ മനോഭാവത്തെ കുറിച്ചാണ് പറയുന്നത്
he's talking about other preachers
than matte prasangare kurichu parayana
so if even other evangelists are preaching out of selfishness
adu kondu thanne matte suvisheshanmar shaatyathal aanu prasangikkunnathengil
wow that means the rest of us must have a terrible time with selfishness
angane engil sheshikkunna naam ee shaatyathinte aa prashnam valare adhigam abhigirikkunnathayittu namukku manasilakkuvan sadhikkum
when I went to bible school we sat down for lunch every day at 12:15
aa bible school la irunna samayathu 12:30 njangal bhashanathil irikkumayirunnu uchikku
and there were 10 people at each table
ella mesayilum 10 per chuttum irikkumayirunnu
and the food was in dishes to serve
avade bhashanam അവിടെ പാത്രങ്ങളിൽ ആക്കി വെച്ച് അവിടെ നൽകപ്പെടുമായിരുന്നു.
Now American food is not so much dal and stews like you have.
അമേരിക്കൻ ഭക്ഷണം എന്നുള്ളത് നാം ഭക്ഷിക്കുന്ന പോലെ പരിപ്പും വളരെയധികം ചാറും ഉള്ള ഭക്ഷണങ്ങളല്ല.
So there's 10 pieces of chicken.
അതുകൊണ്ട് ചിക്കന്റെ കഷണങ്ങൾ 10 എണ്ണം.
And there's 10 potatoes.
10 ഉരുളക്കിഴങ്ങ് കഷണങ്ങൾ.
And so on.
അപ്രകാരം ഉള്ള വിഭവങ്ങൾ.
The problem was,
എന്നാൽ അവിടെ നേരിട്ട പ്രശ്നം,
if the dishes started here and went around and you were number 10,
ee orurtharku vilambi kodutha ee vashathunna aarambichu maru vashathike varumbolthekkum
you got fat. You got, because they always left the biggest one till the end, right? Wrong. There was not, you got the little tiny one if you were number 10.
ഏറ്റവും അവസാനം വിളമ്പുന്ന ആ വ്യക്തിക്ക് ഏറ്റവും ചെറിയ ഒരു ഭാഗം മാത്രമേ കിട്ടാറുള്ളൂ.
What do we call that?
ആ ഒരു പ്രക്രിയ നാം എന്താണ് വിളിക്കാവുന്നത്?
Selfishness.
അതിനെ നമുക്ക് വിളിക്കാവുന്ന പേരാണ് സ്വാർത്ഥത.
Why are mothers usually loved and respected just a little bit more than their fathers in the home?
എന്ത് കാരണം നിമിത്തമാണ് ഭവനങ്ങളിൽ മാതാപിതാക്കൾക്ക് പിതാവിനേക്കാൾ കൂടുതൽ സ്നേഹം അർഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നത്?
Sorry man, it is true.
പിതാക്കന്മാരോട് പറയട്ടെ, അത് വാസ്തവമാണ്.
Because the mothers are selfless.
എന്നാൽ മാതാപിതാക്കൾ പലപ്പോഴും നിസ്വാർത്ഥ മനോഭാവം ഉള്ളവരാണ്.
The mothers are the ones who have served all the lives of those children.
മാതാപിതാക്കൾ ആണ് ആ പൈതങ്ങളുടെ ജീവിതം ആ സകലം അവർക്ക് വിളമ്പുകയും സേവനം അനുഷ്ഠിക്കുകയും ചെയ്തവർ.
They fed them as babies.
അവർ പൈതങ്ങളായിരിക്കുന്ന സമയത്ത്, കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് അവർക്ക് പാലൂട്ടിയിട്ടുണ്ട്.
They got up in the middle of the night.
രാത്രി യാമങ്ങളിൽ അവർ എഴുന്നേറ്റ് അവർക്ക് ഭക്ഷണം കൊടുത്തു.
They got them ready for school.
മാത്രമല്ല സ്കൂളിൽ പോകാൻ, പള്ളിക്കൂടത്തിലേക്ക് പോകാൻ അവരെ ഒരുക്കിയിട്ടുണ്ട്.
They are the ones who have the time to listen to the child when he's crying.
മാത്രമല്ല പൈതല് കരയുമ്പോൾ അവരുടെ പ്രയാസം എന്ത് എന്ന് ശ്രദ്ധിപ്പാൻ അവർക്ക് മാത്രമേ സമയമുള്ളൂ.
They are also the ones that are there more often because they're at home and they can also discipline.
മാത്രമല്ല അവരാണ് ഭവനത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. അത് നിമിത്തം തന്നെ പൈതങ്ങളെ അവിടെ ശിക്ഷിച്ചു വളർത്തുവാനും അവർക്ക് സമയം കണ്ടെത്താറുണ്ട്.
അതുകൊണ്ട്
പൈതങ്ങൾ എപ്പോഴും മാതാവിനെ കൂടുതലായിട്ട് അവിടെ അംഗീകരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ
സ്നേഹിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും.
ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് അപ്പോസ്തലനായ പൗലോസിനെ പ്രേരിപ്പിക്കുന്നത് ഫിലിപ്പിയർക്ക് ഒരു ലേഖനം എഴുതണം.
ടു വൺ ചർച്ച്,
ഒരു സഭയ്ക്ക്,
in the most unlikely city,
ottum pratheekshikkatha oru pattanathil sthithi cheyna oru sabha,
a roman city,
oru roman nagaram,
power,
avade adoru shakti kendramay adhikara kendramayirunnu,
money, gold mine,
avade sambath ponninde kananam ulladukondu kani ulladukondu valare sambath ulla nagaram.
And with all this money and power comes the bad life.
അധികാരവും പണവും അത് കൂടി ചേരുമ്പോൾ അവിടെ സകലവിധ ദോഷങ്ങളും ആ പട്ടണത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ഒരു സ്ഥലം.
The casinos of the time.
ആ സമയത്തെ കസിനോകൾ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം എന്ന് വേണമെങ്കിൽ കരുതാം.
Those pagan temples with all the things you know that went on there that we don't even want to talk about.
വിജാതീയരുടെ ആ മന്ദിരങ്ങളും ആ യാഗപീഠങ്ങളും.
And everybody wanting a better education.
ellavarkum menma area oru vidyabhyasam avashyam aayirunnu.
To get higher in the army ranks.
Oru pakshe aa padayil unnatha sthanam labhikkendathine menma area vidyabhyasam.
To become part owner of one of those gold mines.
Allengil aa oru swarnathinte kaniyil oru amsham oru labhikkendathine avar aa reethiyil kaamshichirunnu.
And to that society,
apragaram ulla oru samoohathilekkana,
to that church in that society,
aa samoohathil sthithi cheyidirna aa sthalam sabhikkana,
the Holy Spirit decides to give us the thesis on selflessness.
Parishuddhaatmavu ee niswarthathaye kuriche ulla prabandham namakku nalgi theruvan theermanikkunnu.
Now our time is almost gone.
Nammude samayam odukkathilekku ethirikkana.
So this is a Bible study.
Idu oru vedapadanam aanallo.
This is school. You filled out your notes.
നിങ്ങളുടെ നോട്ടുകൾ ഒക്കെ എഴുതി എന്ന് ഞാൻ കരുതുകയാണ്.
So now you have some homework.
അതുകൊണ്ട് വീട്ടിൽ ചെന്നിട്ട് ഉള്ള ഹോംവർക്ക് ഉണ്ട്.
Tonight while you eat your meal,
നിങ്ങളുടെ ഭക്ഷണങ്ങൾ ഇന്ന് രാത്രി ഭക്ഷിക്കുമ്പോൾ,
fathers take the spiritual leadership.
പിതാക്കന്മാർ ആത്മീയ നേതൃത്വം കൈവരിക്കുക.
And ask your children and start conversation about What would selflessness look like in our home?
പൈതങ്ങളോട് ഈ സംഭാഷണത്തിൽ ഏർപ്പെടുക. നമ്മുടെ ഭവനത്തിൽ നിസ്വാർത്ഥത എന്നുള്ള ആ ഒരു മനോഭാവം, അതിന്റെ ഭാവങ്ങൾ എവിധം ആയിരിക്കും എന്നുള്ളൊരു ചോദ്യം അവരോട് ഉന്നയിക്കുക.
Mothers, you can break the culture.
മാതാപിതാക്കൾക്ക് ഈ സംസ്കാരം ഒക്കെയും അത് നമുക്ക് മാറ്റി നിർത്താം.
And you can sit down at the table tonight.
പതിവിന് വിപരീതമായിട്ട് നിങ്ങൾക്ക് അവിടെ മേശയുടെ മേശയിൽ ഇരിക്കാം.
In fact, your husbands are going to insist on it.
ഒരുപക്ഷേ ഇന്ന് നിങ്ങളുടെ ഭർത്താക്കന്മാർ അതിനായി നിങ്ങളെ നിർബന്ധിക്കും.
Because they want to now be selfless and serve you.
എന്നാൽ അവർ ഇന്ന് നിസ്വാർത്ഥരായി നിങ്ങളെ ഇന്ന് സേവിക്കുവാൻ പോവുകയാണ്.
Where did this American come from?
ഒരുപക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നത് ഈ അമേരിക്കൻ ഇവാഞ്ചലിസ്റ്റ് എവിടെ നിന്ന് വന്നു എന്ന് കരുതുന്നുണ്ടായിരിക്കാം.
Nobody's going to be here tomorrow night.
നാളെ ഒരുപക്ഷേ എന്നെ കേൾപ്പാൻ ആരും കാണത്തില്ലായിരിക്കും.
No, please ladies, keep serving the food. We want good food. But talk about selflessness.
എന്നാൽ നിസ്വാർത്ഥത, നിസ്വാർത്ഥ മനോഭാവത്തെ കുറിച്ച് നിങ്ങൾ ഒന്ന് ചർച്ച ചെയ്യണം.
In our family,
നമ്മുടെ കുടുംബങ്ങളിൽ,
what do we need to do to become more selfless?
നിസ്വാർത്ഥരായി തീരുവാൻ നമ്മുടെ കുടുംബങ്ങളിൽ നാം എന്താണ് ചെയ്യേണ്ടത്?
To work together.
കൂട്ടായി നമുക്ക് യത്നിക്കാം.
To count the other person as worth more than myself.
മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠർ എന്ന് എണ്ണുവാൻ.
Maybe it's time for a little bit of confession.
ഒരുപക്ഷേ ഏറ്റുപറച്ചിലിന്റെ സമയം കണ്ടെത്തി എന്ന് വരാം.
Teenagers, maybe there's been some bad attitudes.
യുവാക്കൾ, നിങ്ങൾ നോക്കുമ്പോൾ ഒരുപക്ഷേ നിങ്ങളിൽ തെറ്റായ മനോഭാവങ്ങൾ ഉണ്ട് എന്ന് വരാം.
Fathers, maybe there's been a little bit of authoritarianism.
ഒരുപക്ഷേ പിതാക്കന്മാർ വളരെ ആധികാരികപരമായിട്ട് ഏർപ്പെടുന്നവരായിരിക്കാം.
Mothers, maybe there's been a little bit of attitudes of annoyance and I feel like I'm used.
ഒരുപക്ഷെ മാതാപിതാക്കളുടെ ഇടയിൽ ഒരുപക്ഷെ ഒരു അലോസരത്തിന്റെ ഒരു മനോഭാവം ഒരുപക്ഷെ വന്നെന്ന് വരാം.
Have this attitude in you.
എന്നാൽ നമ്മളിൽ സ്ഥിതി ചെയ്യേണ്ടത് ഈ മനോഭാവമാണ്.
You see, if we don't take the word of God,
നമ്മൾ ദൈവത്തിന്റെ വചനം എടുത്തില്ലെങ്കിൽ,
and go home and talk about it,
അതിനെക്കുറിച്ച് ഭവനത്തിൽ ആയിരിക്കുമ്പോൾ സംസാരിച്ചില്ലെങ്കിൽ,
we are no better than what James talks about.
നാം യാക്കോബ് പറയുന്നതിനേക്കാൾ ഒട്ടും അതിൽ നിന്ന് വിഭിന്നരല്ല.
The man who looks in the mirror,
കണ്ണാടിയിലേക്ക് നോക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് യാക്കോബ് പറയുന്നത്.
Oh, I need to wash my face.
തന്റെ മുഖം വൃത്തിയാക്കണം എന്നുള്ള ബോധം ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ തനിക്ക് വരുന്നു.
But then looks away and does nothing about it.
എന്നാൽ ആ കണ്ണാടിയിൽ നിന്ന് നോട്ടം മാറുമ്പോൾ അതിനെക്കുറിച്ച് മറന്നു കളയുന്നു, താൻ ഒന്നും അതിനെക്കുറിച്ച് ചെയ്യുന്നില്ല.
You see, Jesus just did not only have the attitude.
നമ്മുടെ കർത്താവിനെ കുറിച്ച് നോക്കുമ്പോൾ തനിക്ക് കേവലം മനോഭാവം ഉള്ള ഒരു വ്യക്തിയായി മാത്രമല്ല,
but he had the action.
മറിച്ച് തനിക്ക് അവിടെ ക്രിയ അല്ലെങ്കിൽ പ്രവൃത്തി ഉണ്ടായിരുന്നു.
He emptied himself.
തന്നെ തന്നെ ഒഴിച്ചു.
He took on the form.
താൻ ആ വേഷം ഏറ്റെടുത്തു.
He took our sins on him.
നമ്മുടെ പാപങ്ങൾ അവൻ വഹിച്ചു.
He died in our place.
നമുക്ക് പകരമായി താൻ മരിച്ചു.
You see, he did what the word of God said he would do.
ദൈവത്തിന്റെ വചനം എന്ത് താൻ ചെയ്യും എന്ന് നിശ്ചയിച്ചു, അതൊക്കെയും താൻ നിവർത്തിച്ചു.
And if Jesus did, we must do.
നമ്മുടെ കർത്താവ് ഇവിധം ചെയ്തു എങ്കിലും എങ്കിൽ നാമും ചെയ്യുവാൻ ബാധ്യസ്ഥരാണ്.
Because if you do not do what you know from scripture,
എന്നാൽ നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് ബോധ്യമായത് നാം ചെയ്യുന്നില്ല എങ്കിൽ,
then we've just gone right back to our problem.
അതിന്റെ അർത്ഥം നാം വീണ്ടും നമ്മുടെ ആ പ്രയാസത്തിലേക്ക് പിന്നോട്ട് വാങ്ങി പോയിരിക്കുകയാണ്.
The Bible says be honest.
ഈ വേദവസം പറയുന്നത് നാം സത്യസന്ധത ഉള്ളവരായി കാണപ്പെടണം.
And I'm not honest.
എന്നാൽ ഞാൻ അവിധമല്ല.
What does that make me?
അത് എന്നെ എന്താണ് ആക്കി തീർക്കുന്നത്?
It makes me God.
അങ്ങനെ നാം അനുസരിക്കുന്നില്ല എങ്കിൽ നാം നമ്മളെ തന്നെ ദൈവം ആക്കിയാണ്.
Because I've said what I want is more important than what you want.
എന്നാൽ നമ്മുടെ മനോഭാവം എനിക്ക് എന്ത് ആവശ്യം എന്നുള്ളത് ദൈവത്തിന് ആവശ്യത്തെക്കാൾ ഉപരിയായി പ്രാധാന്യം നാം കൽപ്പിക്കുക.
You say that's a very small sin.
അതൊരു ചെറിയ പാപം എന്ന് ഒരുപക്ഷെ നാം ഒഴിവുകഴിവ് പറഞ്ഞേക്കാം.
No sin is small.
എന്നാൽ ഒരു പാപവും അതിൽ തന്നെ ലഘുവല്ല.
But you see, the beauty of how Paul explains all of this to us is with his attitude.
എന്നാൽ ഇതിന്റെ മനോഹാരിത നമുക്ക് ദർശിക്കാവുന്നത് ഈ സങ്കീർണമായ വിഷയം അപ്പോസ്തലനായ പൗലോസ് തന്റെ സ്വന്തം മനോഭാവം അത് മാതൃക ആക്കി നമുക്ക് പറഞ്ഞു തരുന്നതിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്.
And he doesn't do it like so many preachers do it.
അത് നാം കാണുന്ന നാനാവിധ പ്രാസംഗികരുടെ കൂട്ടല്ല താൻ ചെയ്യുന്നത്.
The attitude of so many of we preachers is don't do it, don't do it, don't do it.
ഞങ്ങളെ പോലെ പ്രസംഗിയരുടെ ആ മനോഭാവം എന്നുള്ളത് കൽപ്പന രീതിയിലാണ് ഇത് ചെയ്യരുത് ചെയ്യരുത് എന്നുള്ളതാണ്.
Paul's attitude throughout the epistle is what?
എന്നാൽ ഈ ലേഖനം ഉടനീളം അപ്പോസ്തലൻ പൗലോസിന്റെ മനോഭാവം എപ്രകാരമാണ്?
Be joyful.
നിങ്ങൾ സന്തോഷമുള്ളവരായിരിപ്പിൻ.
Rejoice in the Lord.
കർത്താവിൽ സന്തോഷിപ്പിൻ.
And with thanksgiving.
സ്തോത്രത്തോട് കൂടെ.
And so forth and so on.
അപ്രകാരമുള്ള വാചകങ്ങളാണ് താൻ ഉരുവിടുന്നത്.
You see, he gives us the positive side of it.
അവിടെ ഈ സങ്കീർണ ദേവയുടെ ക്രിയാത്മകമായിട്ടുള്ള വശമാണ് താൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്.
You see, you don't become selfless.
നിങ്ങൾ നിസ്വാർത്ഥരായി തീരുക എന്നുള്ളത് മാത്രമല്ല,
ബൈ ബീയിങ് നെഗറ്റീവ്,
നിഷേധാത്മകമായിട്ടുള്ള ഒരു സമീപനം മുഖാന്തരം നിസ്വാർത്ഥരായി തീരുക എന്നുള്ളതല്ല ഉദ്ദേശം.
യു ബിക്കം selfless by taking on the attitude of Christ.
മറിച്ച് കർത്താവിന്റെ മനോഭാവം നമ്മളിൽ തന്നെ ഏറ്റുവാങ്ങിക്കൊണ്ട് നാം അവിടെ നിസ്വാർത്ഥരായി തീരുക എന്നുള്ളതാണ്.
You see, that's the theme of the Bible.
അതാണ് വേദപുസ്തകത്തിന്റെ തന്നെ പ്രതിപാദ്യ വിഷയം.
The glory of God.
ദൈവത്തിന്റെ മഹിമ.
And if we gaze at the glory of God,
നാം നമ്മുടെ ദൈവത്തിന്റെ മഹിമ ദർശിക്കുമെങ്കിൽ,
in the person of Jesus Christ,
കർത്താവിൽ കൂടെ അത് നാം ദർശിക്കുമെങ്കിൽ,
in the beauty of his creation,
തന്റെ സൃഷ്ടിയുടെ ആ മനോഹാരിതയിൽ കൂടെ ദർശിക്കുമെങ്കിൽ,
in the marvels of his inspiration,
മാത്രമല്ല ദൈവ നിസ്വാസ്യമായ തന്റെ വചനത്തിൽ കൂടെ അത് നാം നോക്കി പാർക്കുമെങ്കിൽ,
then we want to be like that.
അപ്പോൾ നമുക്ക് അതിന് സമന്മാരായി തീരുവാൻ താല്പര്യം വരും.
And that makes us joyful.
അത് നമ്മളെ സന്തോഷഭരിതരാക്കി തീർക്കും.
And the joyful person is not a selfish person.
മാത്രമല്ല അതുകൊണ്ട് ഒരു സന്തോഷഭരിതനായ ഒരു വ്യക്തി ഒരിക്കലും ഒരു സ്വാർത്ഥ വ്യക്തിയായി തീരുകയില്ല.
See, scripture is positive.
നാം മനസ്സിലാക്കുന്ന തിരുവെഴുത്തുകൾ എത്രയോ ക്രിയാത്മകമാണ്.
Oh, and so tomorrow we'll go on and talk about the overseers and the deacons.
നാളെ നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം അവിടെ അധ്യക്ഷന്മാരും ശുശ്രൂഷന്മാരെയും കുറിച്ചുള്ളതാണ്.
And we'll talk about grace.
അവിടെ കൃപയെക്കുറിച്ച് നാം നോക്കി പാർക്കും.
And about peace.
സമാധാനത്തെ കുറിച്ച് കാണും.
And about the gospel.
മാത്രമല്ല സുവിശേഷത്തെ കുറിച്ചും നാം നോക്കി പാർക്കും.
And about becoming partakers of the grace.
മാത്രമല്ല കൃപയിൽ ഇടെ ഭാവവാക്കുകൾ ആകുന്ന ആ കാര്യത്തെയും നാം നോക്കി പാർക്കുന്നതാണ്.
Oh, we're going to have a wonderful time together.
നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു സമയം നാളെ ചെലവഴിക്കേണ്ടതാണ്.
May God be praised.
ദൈവനാമം മഹിമപ്പെടുമാറാകട്ടെ.